പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹം അവൻ എല്ലാ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളെല്ലാം ക്രിസ്തുവിൽ സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇത് നമ്മുടെ പ്രവാസ കാലമാണ്. കുറച്ചു നാളും കൂടി നമ്മളിവിടെ ഈ പ്രവാസ കാലത്തിലുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതാ പപ്പയോടൊപ്പം നമുക്ക് നിത്യമായിരിക്കാം. നമ്മുടെ പരീക്ഷാകാലമാണ് എന്ന് ഓർത്ത് സദയോടെ ജീവിച്ചാൽ അവനവന് നല്ലത്. ഞാൻ വിശുദ്ധ ബൈബിളിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വിശുദ്ധ ബൈബിൾ ഈ ഇരുളടഞ്ഞ ഈ ലോകത്തിലെ നമുക്ക് അകപ്പാടെയുള്ള പ്രകാശം. ഹല്ലേലൂയ. എന്നാൽ നിത്യപ്രകാശത്തിൽ ജീവിപ്പാൻ സ്വർഗത്തിന് ദൈവം നമ്മളെ ദൈവരായത്തിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, എപ്പോഴും ശ്രദ്ധിച്ചോറണം, ഒരു പ്രൊജക്റ്റാണ്, ദൈവത്തിന്റെ പ്രൊജക്റ്റാണ് നമ്മുടെ മർത്യ ശരീരത്തിൽ നടക്കുന്നത്. ഗോഡ്സ് ബിസിനസ് ഇസ് ഇൻ അവർ ഹ്യൂമൻ ബോഡി, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് നാം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കുവാൻ. കാരണം ഇതെല്ലാം മുഴുവൻ ശരീരം മുഴുവൻ ഉണ്ടാക്കിയത് ആരാണെന്നറിയാമോ? ദൈവം. എന്നിട്ട് ഒരു സ്പിരിച്വൽ ഹൗസ് ആയിട്ടാണ്, ഒരു ആത്മീക ആലയമായിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയത്. എന്നിട്ട് ദൈവത്തിന്റെ ബിസിനസ്സാണ് ദൈവം ഈ പദ്ധതിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ചെയ്യുന്നത്. അതിനെ നമ്മൾ നമ്മുടേതാക്കി മാറ്റി എന്നതാണ് അപകടം. വളരെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ ആയിരിക്കുക. അപ്പൊ ഈ യാത്രയില് ദൈവം തരുന്ന ചിന്തകൾ നമ്മളെ വളർത്തും, ശത്രു തരുന്ന ചിന്തകൾ നമ്മളെ തളർത്തും. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടാട്ടെ, ദൈവം ഒരിക്കലും തന്റെ ഫാക്ടറിയെ അടച്ചിടുകയില്ല. ഈ ഇരിക്കുന്ന ഓരോ ഷർട്ടിലും ചുരിദാറിലും സാരിയിൽ ഇരിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഫാക്ടറിയാണ്. ദൈവം അതിനെ ലോക്ക്ഡൌണിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ലോക്ക്ഡൌണിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ട്. അയൽക്കത്ത് വേറൊരു കമ്പനിയുണ്ട്. ഈ എങ്ങനെയെങ്കിലും ഈ കമ്പനി അടച്ചു പൊട്ടിക്കണമെന്ന് അവന്റെ ആഗ്രഹം. അപ്പൊ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അയൽക്കത്തെ കമ്പനിയിൽ നടത്തുന്നവന് ഇടം കൊടുക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ ചിലർക്ക് മനസ്സിലായില്ല, എന്ത് അയൽക്കത്തെ കമ്പനി? പിശാചിന് ദുഷ്ടന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇടം കൊടുത്താൽ അവൻ ഈ ഫാക്ടറി പൊട്ടിക്കും, അതിവേഗം പൊട്ടിക്കും. അതുകൊണ്ട് അവൻ ഇടം കൊടുക്കരുത്. അത് വളരെ ശ്രദ്ധയോടുകൂടെ പ്രിയുടെ കുറേ കുഞ്ഞുങ്ങളെ നിങ്ങൾ മുന്നോട്ടേക്ക് അത് മനസ്സിലാക്കി പോകണം. അവൻ ഇടം കൊടുത്താൽ അവൻ ശരീരത്തെ ഓടിക്കും, നിന്റെ ചുറ്റുപാടുകളെ ഓടിക്കും, കടഭാരത്തെ നിന്നെ കൊടുക്കും, നിന്റെ ശരീരത്തെ എവിടെയെങ്കിലും ഇട്ട് അവൻ ഓടിക്കും, എവിടെയെങ്കിലും രോഗത്തിലാണ് നിന്നെ പിടിക്കും. നിന്റെ ചുറ്റുപാടുള്ളവർ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു രോഗമോ വിഷയമോ കൊടുത്താൽ നിന്റെ സമയത്തെ മുഴുവൻ അവഹരിക്കും. പിന്നെ നീ അതിന്റെ പുറകെ ഓടിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദുഷ്ടനിടം കൊടുക്കരുത്. ദൈവത്തിന്റെ ബിസിനസ് നടക്കുന്ന ഫാക്ടറിയാണ് ഈ ശരീരം. ഈ ഫാക്ടറിയെ അടച്ചിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ആഗ്രഹിക്കുന്ന ഒരുവനുണ്ട്, പിശാച്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ശ്രദ്ധയോടുകൂടെ നിങ്ങളെ കൊണ്ട്, എന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ഉപയോഗിക്കുക എപ്പോഴും. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ സംഘടന നടത്താനും മതം നടത്താനും നമ്മുടെ ഗ്രൂപ്പ് നടത്താനും ഒന്നുമല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ബിസിനസ് നമ്മളിൽ നടക്കാനും നമ്മളിലൂടെ നടക്കാനും. മറന്നു പോകരുത്. ഇത് ജാതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും പരിപാടിയല്ല ഇത്. സദയോട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കുറെ ക്യാഷ് ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല ഇത്. കുറെ പേര് വലുതാക്കാനുള്ള പരിപാടിയല്ല ഇത്. ഇത് കുഞ്ഞെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്നെ നേടാനും നിന്റെ സഹോദരങ്ങളെ നേടുവാനും, അങ്ങനെ നിത്യം ദൈവത്തിന്റെ മക്കളായി നിത്യ ഭൂമിയെ വാഴുന്ന രാജാക്കന്മാരായി ഭൂമിയുടെ മാനേജ്മെന്റിന്, പുതിയ മാനേജ്മെന്റിനായി ദൈവം കുഞ്ഞെ എന്നെ നിങ്ങളെ ഒരുക്കിയിരിക്കുകയാണ്. അതിനായി തയ്യാറെടുക്കുക. അല്പത്തിൽ നീ ഇവിടെ വിശ്വസ്തനാണോ, നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഈ ഭൂമിയിൽ നടക്കുന്നത് നിന്റെ മേലുള്ള ലോഡ് ടെസ്റ്റ് ആണ്. ലോഡ് ടെസ്റ്റ്, ഫെയ്ത്ത്ഫുൾനെസ് ടെസ്റ്റ്, ലോഡ് ടെസ്റ്റ്, പല പല ടെസ്റ്റുകൾ നിന്റെ ജീവിതം നടക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പല പല വിഷയങ്ങൾ നിന്റെ ജീവിതത്തെ അനുവദിക്കും, കാരണം അത് ടെസ്റ്റിന്റെ ഭാഗങ്ങളാണ്. പുരുഷന്മാരില്ലാത്ത രാജ്യത്ത് കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരാരും ഒരു പുരുഷനോട് വ്യഭിചാരം ചെയ്തില്ല, അതുകൊണ്ട് അവർ ജയിച്ചു എന്നല്ല. പുരുഷന്മാർ ഉള്ള രാജ്യങ്ങളിൽ ഒരു സ്ത്രീ വ്യഭിചാരിയാകാൻ നിൽക്കുവാന്നൊക്കെ ഉള്ള ജയം പ്രാപിക്കുന്നു. സ്ത്രീകൾ ഉള്ള സ്ഥലത്ത് സ്ത്രീകളോട് ചേർന്ന് മലിനപ്പെടാൻ ഇടയാകാതെ ജയം പ്രാപിക്കുന്നു. കക്കാൻ സാഹചര്യം ഉള്ളിടത്ത് കക്കാതെ ജയം പ്രാപിക്കുന്നു. പാപം ചെയ്യാൻ അവസരം ഉള്ളിടത്ത് പാപം ചെയ്യാതെ ജയം പ്രാപിക്കുന്നു. കള്ള പ്രവാചകന്മാർ ഉള്ളിടത്ത് കള്ള പ്രവാചകരുടെ വാക്ക് അവഗണിച്ച് സത്യം മനസ്സിലാക്കി ജയം പ്രാപിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ചിലർ ഇങ്ങോട്ട് പറയാനായി, നമ്മളുടെ വാട്സപ്പ്, നമ്മളുടെ വേറെ ചില ഗ്രൂപ്പുകൾ, എല്ലാ ഗ്രൂപ്പുകളും അല്ല, ചില ഗ്രൂപ്പുകളിലെല്ലാം ചിലർ അവരുടെ ഇവരുടെ മെസ്സേജുകളൊക്കെ തള്ളിക്കയറ്റി. അതിനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത എന്ന് പറയുന്നത്, എല്ലാം കേൾക്കാൻ അവസരം അന്ത്യനാളിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാം കേൾക്കാൻ അവസരം അന്ത്യനാളിൽ എല്ലാവർക്കും ഉണ്ട്. അവരെ ഏത് വേണം ഏത് വേണ്ട എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. എന്നിട്ട് ദൈവഹൃദയത്തിൽ കാണിച്ച എക്സാമ്പിള്, എനിക്ക് വേണമെങ്കിൽ ഏദൻ തോട്ടത്തിൽ എന്റെ പരിസരത്തെങ്ങും ഈ പാമ്പിനെ വരത്താതെ നോക്കായിരുന്നല്ലോ. ഏദൻ തോട്ടത്തിന്റെ പരിസരത്തെങ്ങും ഈ പാമ്പിനെ വരത്താതെ എനിക്ക് വേണമെങ്കിൽ നോക്കായിരുന്നു. അങ്ങനെ വെച്ചാൽ മാനവരാശിയുടെ ടെസ്റ്റ് എങ്ങനെ നടക്കുക? ഇവരെ വിശ്വസ്തന്മാരെ എങ്ങനെ കണ്ടെത്തുക? അതുകൊണ്ട് സത്യം കേട്ട് കഴിഞ്ഞാൽ ഇവരെ രഹസ്യമായി നുണ കേൾക്കാനുള്ള അവസരവും ഞാൻ ഇതൊക്കെ കൊടുക്കും. സത്യം കേട്ട് കഴിഞ്ഞാൽ നുണ കേൾക്കാനുള്ള അവസരം കൊടുക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ നാം ശ്രദ്ധിച്ചോളണം, നാം ആരെ കേൾക്കുന്നു. നാം ശ്രദ്ധിച്ചോളണം. ഈ നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ വചനം കേൾക്കുന്ന ധാരാളം വ്യക്തികളുടെ ആത്മീക പ്രവർത്തനം തണുത്ത് താഴേക്കും അതിന്റെ കാരണം പ്രവർത്തനം താഴേക്ക് പോയത് വിശ്വാസം താഴേക്ക് പോയത് കൊണ്ട്. വിശ്വാസം താഴേക്ക് പോയത് വിശ്വാസം വരുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അത് വരാതിരുന്നത് കൊണ്ടല്ല, അത് വന്നു. പക്ഷെ അതിന്റെ അടിയിൽ കൂടെ പാമ്പ് വന്നു. പാമ്പ് വന്നിട്ട് വേറെ സംസാരിച്ചു. പാമ്പ് വന്ന് വേറെ സംസാരിച്ചു കഴിഞ്ഞപ്പോ പാമ്പ് മനുഷ്യൻ രൂപത്തിലേ വരുള്ളൂ. വേറെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് ഈ കേട്ട ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഏതൊരു വചനം പറയുന്നു. ഈ ബാങ്കിലെ അക്കൗണ്ട് പോലെയാണ്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം. അതായത് വിശ്വാസത്തോട് വീര്യം കൂടണം, വിശ്വാസത്തോട് വീര്യം കൂടണം. ഇന്ന് 10% ഉള്ളെങ്കിൽ നാളെ 20, 30, 35, 40 അങ്ങനെ കയറി കയറി പോകണം. അങ്ങനെ കയറി കയറി പോയാൽ നിങ്ങളുടെ പ്രവൃത്തി, ആത്മീക പ്രവൃത്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറഞ്ഞു പോയാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ബാങ്കിൽ 1000 rupees ഉള്ളൂ. നിങ്ങൾ എന്നാ പ്രവർത്തിക്കാൻ പോകും? ഒരു പ്രവർത്തിയും ചെയ്യൂല. എന്താ നിങ്ങൾ പ്രവർത്തിക്കാതെന്ന് ചോദിച്ചാൽ, ബ്രദറെ ഫണ്ടില്ല. ഇതേപോലെയാണ് ആത്മീയത്തിൽ എന്താ പ്രവർത്തിക്കാത്തെന്ന് ചോദിച്ചാൽ, ബ്രദറെ വിശ്വാസം ഇല്ല. പറയത്തില്ല, അറിയത്തില്ലാത്തതൊന്നും പറയാത്തേ. വിശ്വാസം സംഭവമില്ല. പക്ഷെ നിങ്ങളുടെ 1000 ഇതാ 10,000 വന്നു, 10,000 1,000,000 വന്നു, 100,000 10,000,000 10,000 ഇതാ വീണ്ടും കയറി. നിങ്ങൾക്ക് എന്ത് തുടങ്ങും? പ്രവർത്തനം തുടങ്ങും. വളരെ പുതിയ പ്രൊജക്ട് വല്ല ചെയ്യാനുണ്ടോ? എന്തേ കാര്യം? ഫണ്ടുണ്ട്, ഫണ്ടുണ്ട്. അപ്പൊ ഫണ്ടില്ലെങ്കിൽ പ്രവർത്തനം ഇല്ല. ഇതുപോലെ വിശ്വാസം ഇല്ല, കുറഞ്ഞാൽ പ്രവർത്തനം കുറയും. വിശ്വാസം കൂടിയാൽ പ്രവർത്തനം കൂടും. വിശ്വാസത്തോട് വീര്യം കൂടിയോ നിങ്ങളുടെ പ്രവർത്തനം കൂടിക്കൊണ്ടേയിരിക്കും. വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കണോ, നിങ്ങളുടെ ആത്മീയ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കും. സ്കെയിലാണ്, പുതിയൊരു സ്കെയില് മനസ്സിലാക്കി. എടാ, കഴിഞ്ഞ ആഴ്ച ഒരു സ്കെയിൽ വേറെ പറഞ്ഞ അല്ലേ, സ്കെയിലാ. അപ്പോ വിശ്വാസത്തോട് വീര്യം കൂടുന്നതിന് പോലെ വിശ്വാസത്തോട് വീര്യം കുറയുകയാണ്. ഏതെന്ന് തുടത്തിലെ സംഭവം, ഇത് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നന്മ തിരുമ്പോ അപേക്ഷത്തിന് പല തിന്നുക മാത്രമല്ല തൊടുക കൂടി ചെയ്യരുത് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ വേറെ പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ടപ്പോ ഈ വിശ്വാസം ഇനി വളരുന്നില്ല, ഇനി താഴേക്ക് പോയി. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് അവർ നിന്നുപോയെ? അവർ അസ്ഥിരരായി. എന്തുകൊണ്ട് അസ്ഥിരരായേ? നേരത്തെ ഒരു മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇരുമനസ്സായി. ഇരുമനസ്സുള്ളവൻ തന്റെ സകല വഴികളിലും അസ്ഥിരനായി. ഇനി ഒരു പ്രൊജക്ട് നിന്നെ കൊണ്ട് നടക്കില്ല, ഇനി ഒരു പ്രൊജക്ട് നിന്നെ കൊണ്ട് നടക്കുന്നില്ല. കാരണം നിനക്ക് ഇരുമനസ്സാണ്. നേരത്തെ നീ വിശ്വാസിന് വളർന്നു കയറി വന്നതാ. അപ്പോൾ പാമ്പ് വന്നു ഒരു മനുഷ്യന്റെ രൂപത്തിൽ. ബ്രദറെ, സിസ്റ്ററെ, അത് അങ്ങനെയാണോ? എനിക്കൊരു സംശയം. ആരുടെ സ്വര ഇത്? ആരുടെ സ്വര ഇത്? വാസ്തവമായി ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടോ? ആരുടെ സ്വര ഇത്? മോളെ, അന്ന് മുതലല്ലേ നീ താഴേക്ക് പോയെ? മോനെ, അന്ന് മുതലല്ലേ നീ താഴേക്ക് പോയെ? നീ ആരെ കേൾക്കുന്നു തിരിച്ചറി. ആ സ്വരത്തിന്റെ പുറകിൽ നിന്റെ വിശ്വാസം താഴേക്ക് പോയെങ്കിൽ, നിന്റെ ആത്മീയ പ്രവൃത്തി താഴേക്ക് പോയെങ്കിൽ, അതിന്റെ പുറകിലുള്ള ആളെ നീ തിരിച്ചറിയും. അതാരായിരിക്കും? വിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിൽ അതിന്റെ പുറകിൽ ആളെ നീ തിരിച്ചറിയുക. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം താഴേക്ക് പോയെങ്കിൽ അതിന്റെ പുറകിൽ ആളെ നീ തിരിച്ചറിയുക. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള ഓരോരുത്തരും അവൻ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും, അവൻ ജീവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അവൻ ജീവന് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവന്റെ പ്രവൃത്തി അടങ്ങത്തില്ല, അവന്റെ പ്രവൃത്തി അടങ്ങത്തില്ല. ഇതാ നീ തളർന്നിരുന്നാലും, ദൈവം കർത്താവിനോദനം പറയുന്നു, തളർന്നു കിടക്കുന്ന, ഒടിഞ്ഞു കിടക്കുന്ന ഓടയെ ഒടിക്കാതെ പണിതെടുക്കുന്നവനാ ക്രിസ്തു. അത് കിടക്കുന്ന അവസ്ഥയിൽ വീണ്ടും അടിച്ചു പൊട്ടിക്കുന്നവനല്ല. ഹല്ലേലൂയ. ഒരല്പമേ തിരിയുള്ളൂ, കർത്താവിന് കത്തിച്ചെടുക്കും. അതുകൊണ്ട് ഈ നാളിൽ വളരെ ശ്രദ്ധിച്ചോളണം. കഥാൻ വചനം പറയുന്നു, നീ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിന്നെ തന്നെ പരിശോധിപ്പിൻ. മനസ്സിലായോ? വിശ്വാസത്തിന് താഴേക്ക് പോരുന്നു എന്നുകൂടെ പരിശോധിച്ചു. താഴേക്ക് പോരുന്നു എന്നുകൂടെ പരിശോധിച്ചു. വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും. ഹല്ലേലൂയ. ലോകം കേൾക്കാത്ത ഗഹനമായ കാര്യങ്ങൾ, ക്ലാസുകൾ നിങ്ങൾക്ക് ദൈവം തരുന്നു. എന്തിനാണെന്നറിയാമോ? കർത്താവിന് ഇപ്പൊ വേണ്ടത് കുറെ വിശ്വാസികളല്ല, ദൈവപുത്രന്മാരെ, രാജാക്കന്മാരെ. അതിനുവേണ്ടി ഒരുക്കുന്നത്, അതിനുവേണ്ടിയാ ഒരുക്കുന്നത്. അപ്പോ മറ്റുള്ളവർക്ക് പഠിക്കാത്ത സിലബസ് പഠിക്കേണ്ടി വരും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ. 10-ാം ക്ലാസ്സിലെയോ 12-ാം ക്ലാസ്സിലെയോ ഡിഗ്രി ക്ലാസ്സിലെയോ സിലബസ് അല്ല IAS കൊടുക്കുന്നത്. അവർക്ക് ഭരിക്കാൻ തക്കവണ്ണം ഉള്ള തലത്തിലുള്ള സിലബസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോ ഈ നാളുകളിൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്ത തലത്തിലുള്ള കാര്യങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എല്ലാം ബൈബിൾ അധിഷ്ഠിതമാണ്. സദ്യയോടെ നിങ്ങൾക്ക് വളരാൻ താല്പര്യമുള്ളവർക്ക് അതിൽ വളരാം. ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിയ അവനവന്റെ ജീവിതത്തിന് നല്ലത്. ഹല്ലേലൂയ. അതായത് ഈ ഒളിമ്പിക്സിലൊക്കെ ഓടുന്ന വ്യക്തികളുണ്ടല്ലോ, ബൈബിളും പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും ബിരുദം പ്രാപിക്കുന്നില്ല. ഓടുമ്പോ അവർ പലതിനും വർജനം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വർജനം ആചരിക്കും. കുറെ ഒഴിവാക്കിയില്ല എങ്കിൽ അവർക്കവിടെ എത്താൻ പറ്റത്തില്ല. കണ്ണി കണ്ടതും എല്ലാം വലിച്ചു വാരി തിന്ന്, കണ്ട KFC തിന്ന്, പിസയും തിന്ന്, അവിടെ കിടന്ന ബർഗറും തിന്ന്, പൊങ്ങി നിൽക്കുന്ന ബർഗറും ആൺകുട്ടീസും കിടന്നു അതും വാങ്ങിച്ച് തിന്ന്, എല്ലാം തിന്ന് അവസാനം ശരീരം വല്ലാതെയായി, ഓടാനും പറ്റില്ല. നിങ്ങൾക്ക് സമ്മാനം കിട്ടില്ല. അവൻ എല്ലാം ദൈവം അനുവദിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, നമ്മളുടെ ഏതോ ഒരു യൂട്യൂബിൽ ഇതിന്റെ മുകളിൽ എന്താ ബ്ലൂ ഫിലിമിന്റെ ആളുകൾ അവരുടേതായ സൈറ്റ് കയറ്റിട്ടിരിക്കുന്നു. സി, എല്ലാം ഉണ്ട് സഹോദരങ്ങൾ, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ്? ബ്ലൂ ഫിലിം കാണണോ? ആ സൗകര്യം ഉണ്ടല്ലോ. അല്ലാതെ വേണ്ടേ? കളയാനും സൗകര്യം ഉണ്ടല്ലോ. എല്ലാം ദൈവം അനുവദിക്കും. ഇത് അന്ത്യകാലമാണ്. രണ്ടും നമ്മുടെ മുമ്പിലുണ്ടാകും. ജീവനും മരണം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. അവനോ എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിന്റെ റിസൾട്ട് അവനവൻ അനുഭവിക്കും. ഹല്ലേലൂയ. അവനവൻ അനുഭവിക്കും. വളരെ ശ്രദ്ധയോടുകൂടെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ പോയി. ഞാൻ നിങ്ങളെ എന്ത് വിതയ്ക്കുന്നു എന്നുള്ളത് ദൈവം അറിയുന്നു. പിശാചും കണ്ടുകൊണ്ടിരിക്കും. മനുഷ്യർക്കേ കാണാൻ പറ്റുന്നുള്ളൂ, പറ്റാത്തുള്ളൂ. മനുഷ്യർക്ക് കൂടുതൽ കാണുന്നത് അവർ, നമ്മുടെ അഭിനയമാണ് മനുഷ്യർ കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആ അഭിനയമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ തിരിച്ചറിയുന്നില്ല. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നല്ലൊരു പങ്ക് അഭിനയിക്കുകയാണ്. അങ്ങനെയല്ല, യാഥാർത്ഥ്യം വെളിപ്പെടുകയാണ് വേണം. നമ്മിലൂടെ ദൈവപുത്രം വെളിപ്പെടുമ്പോൾ അത് അഭിനയമല്ല, അത് യാഥാർത്ഥ്യം. വളരെ ശ്രദ്ധയോടുകൂടെ നാം ഈ യാത്ര ചെയ്യുക. നാം ആരെ കേൾക്കുന്നു തിരിച്ചറിയുക. കണ്ടക്ഷൻ സമയത്ത് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടോ, യോബ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ, ആ മനുഷ്യന്റെ ചുറ്റും 5 പ്രസംഗകരുണ്ട്. 6-ാമത്തെ ഒരു പ്രസംഗകരുണ്ട് ദൈവം. ഈ അഞ്ച് പ്രസംഗകരുടെ പ്രസംഗം കേട്ടിട്ട് അതിൽ നാലാണും ഒരു പെണ്ണുമാണ്. നിങ്ങളുടെ ചുറ്റും എത്ര പ്രസംഗകരുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ വരെ ആരുമില്ല, കാണുന്ന യൂട്യൂബും ഫേസ്ബുക്കും നോക്കിയാൽ അതിലറിയാം എത്ര പ്രസംഗകരുണ്ട്. ആ എത്ര പ്രസംഗകർ നിങ്ങളുടെ ഉള്ളിൽ ജീവനെ വർദ്ധിപ്പിക്കുന്നു, ജീവനെ വർദ്ധിപ്പിക്കുന്നു. അല്ല, നിങ്ങളുടെ ഇത് മേടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ഉറക്കെ സ്തുതിക്ക് സഹോദരി, ഉറക്കെ സ്തുതിക്കൂ. ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ എഴുതി കാണിക്കുന്ന പരിപാടിയാണ്. അതോ അവരുടെ തിസീസിൽ കൊണ്ട് ഇതിനെ കുഞ്ഞ് കൂട്ടി കുഞ്ഞെ കൂട്ടി കെട്ടുകയാണ്? അതോ കുഞ്ഞെ നിന്റെ ഉള്ളിൽ ജീവനിൽ നിന്ന് ജീവനിലേക്ക് നിന്നെ കൊണ്ടുവരികയാണ്? അവനവൻ ശോധന ചെയ്യണം. ഈ നാളിൽ ചുറ്റുപാടുമുള്ളതിനെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുവാണല്ലോ. കർത്താവ് ഒന്ന് ജീവൻ തരാൻ സമൃദ്ധിയായി തരുവാനാണ്, അതാണ് അവർ തരുന്നേ. അതോ നിന്റെ പോക്കറ്റുള്ള പണം കൊണ്ടാകാൻ ശ്രമിക്കുകയാണോ? വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചേ. പുതിയ നിനക്ക് വേണ്ടത് ജീവനാണ്, ജീവൻ. അത് മനസ്സിലാക്കുക. ദൈവത്തെ തള്ളിപ്പറയുന്ന തലത്തിലുള്ള ജീവിതമല്ല വേണ്ടത്. നാല് പ്രസംഗകർ ദാ സഹോദരങ്ങളെ, നാല് പ്രസംഗങ്ങൾ പ്രസംഗകർ യോബിൽ ഇട്ട് നിൽക്കുകയാണ്. അവര് പറയുന്ന ചീത്ത വാക്കുകളൊന്നുമല്ല, പക്ഷെ ദൈവം അവരെ ശാസിക്കുക. പിന്നെ ഒരു ലേഡി പ്രസംഗക, അത് പിന്നെ തന്നെ വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളാണ്. പുള്ളിക്കാരനെ പറഞ്ഞു കൊടുത്തു, ഇത് എന്ത് വിശ്വാസം, ഇതൊക്കെ വിട്ടിട്ട് ആ ദൈവത്തെ ജപിച്ചു പറഞ്ഞിട്ട് മരിക്കാമോ? ഇതേപോലെ ചുറ്റും പലതും കേൾക്കും. ഈ കേൾക്കുന്നതൊക്കെ തള്ളിയിട്ട് വേണം, തള്ളിക്കളഞ്ഞിട്ട് വേണം ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചിരിക്കാൻ. അല്ല, നേരത്തെ കേട്ടതുപോലെ സ്ത്രീകളാരുമില്ലാത്ത ഒരു നാല് ചുമരിന്റെ ഉള്ളിൽ എന്നെ അടച്ചിട്ടു, അതുകൊണ്ട് ഞാൻ വ്യഭിചാരം ചെയ്തില്ല എന്ന് പറയല്ല. ചില രാജ്യങ്ങളിലേക്ക് നോക്കിയ ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ സ്ട്രീറ്റ് മുഴുവൻ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ. നമ്മുടെ നാട്ടിലെ സിനിമാ പോസ്റ്റർ കാണിക്കുന്ന പോലെ ഉള്ള അവിടെ ഇവിടെയൊക്കെ ചില ഭാഗങ്ങൾ മാത്രം കാണിക്കല്ല, മുഴുവൻ കാണിക്കുന്ന നഗ്നചിത്രങ്ങൾ ഇട്ടിരിക്കുക. കാർ കൊണ്ട് പാർക്ക് ചെയ്ത കാറിന്റെ സൈഡില് ഇതാ നഗ്നചിത്രങ്ങളാ. എന്നറിയാലോ നമ്പറുണ്ട്, ഈ നമ്പർ വിളിച്ചാൽ മതി. എവിടെയും ചെറുപ്പക്കാരായ വ്യക്തിത്വങ്ങൾ പെട്ടെന്ന് അതിലേക്ക് വീഴുമ്പോ, പെട്ടെന്ന് സുന്ദരികളായ സ്ത്രീ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും തിന്മ ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിലകൊള്ളുന്നവരാണ് ബലവാൻ. അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ എഴുതില്ല. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെന്നേ, അപ്പോഴും ഞാൻ വായ തുറക്കാതെ മൗനമായിരുന്നു. അവൻ ഇരിക്കുന്നതുകൊണ്ടല്ല, ഇരുന്നപ്പോഴും ഞാൻ എന്നാ ചെയ്യണേ, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ നാളുകളിൽ നിങ്ങളാണ് എന്റെ പ്രതിഫലം. നിങ്ങളുടെ അക്കൗണ്ടുകൾ വർദ്ധിക്കട്ടെ. ഇപ്പൊ ചിലർ പൈസയുടെ കാര്യത്തിലേക്ക് പോകും, എസ് ബി ഐയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അക്കൗണ്ട്, ജീവന്റെ അക്കൗണ്ട് വർദ്ധിക്കട്ടെ. വിശ്വാസത്തോട് വീര്യം കൂട്ട്. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് നടക്കും. വിശ്വാസത്തോട് വീര്യം കൂടട്ടെ. വിശ്വാസം കൂടണമെങ്കിൽ എന്ത് വേണം? എന്നാ വേണ്ടേ? എല്ലാം പോയി കേൾക്കരുത്. ആദ്യം അത് തന്നെ മനസ്സിലാക്കി, എല്ലാം പോയി കേൾക്കരുത്. ക്രിസ്തുവിന്റെ വചനം മാത്രം കേൾക്കുക. വിശ്വാസത്തോട് വീര്യം കൂടണമെങ്കിൽ വിശ്വാസം കേൾവിയാലും. റോമ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും, ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പ്രാപിച്ചതൊന്നും നശിപ്പിച്ച് കളയരുത്. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് സോറി, എല്ലാം ഇപ്പോഴും ഫ്യൂച്ചർ. ഏത് സന്ദേശം കേട്ടതിന് ശേഷമാണ് എന്റെ അകത്ത് ജീവൻ വർദ്ധിച്ചത്? അവനവൻ ചെക്ക് ചെയ്യുക. എന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചത്? കാറ് കിട്ടും, വീട് കിട്ടുന്ന വിശ്വാസം അല്ല ഈ പറഞ്ഞ കേട്ടോ. ദൈവപുത്രനായ എന്നെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തുന്നു, ജീവനിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. ആ സന്ദേശം എവിടെ നിന്നാണ് ഞാൻ കേട്ടത്? അവനവനെ തന്നെ എന്ന് പരിശോധിക്കുക. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് വല്ലവരും പരിശോധിക്കില്ല, അവനവൻ തന്നെ പരിശോധിക്കണം. വിശ്വാസം വളരുന്നു എന്ന് അവനവൻ തന്നെ പരിശോധിക്കണം. പിന്നെ അടുത്ത പരിശോധിക്കേണ്ട, ഏത് സന്ദേശം കേട്ടപ്പോഴാണ് ഇപ്പോഴുള്ള ദൈവപ്രവൃത്തികളൊക്കെ എന്നിൽ നിന്നുപോയത്, അല്ലെങ്കിൽ മരവിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആയത്? ശ്രദ്ധിച്ചോണം, സ്ലോ ഡൗൺ ആവുകയും മരവിപ്പിക്കുകയും ചെയ്തത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, ഇന്നതാണെന്ന് മനസ്സിലായി, ഇനി അത് കേൾക്കാൻ പോകും. പിന്നെ വേറൊരു വിഷയം, അങ്ങനെയുള്ള സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകും. അവിടെ എന്ത് ചെയ്യണം? സോഷ്യൽ ഡിസ്റ്റൻസ്, പിന്നെന്ത് വേണം? മാസ്ക്. മാസ്ക് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വാവണ്ട് പറയും, അടുത്തതിനും പ്രശ്നമാകും, വൈറസ് പിടിക്കും. കൊറോണ അല്ല ഈ പറഞ്ഞ വൈറസ്. അങ്ങനെ അടുത്തവന് പിടിച്ചാൽ അവൻ എന്ത് ചെയ്യും? അവൻ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലല്ലോ, അവരെന്ത് ചെയ്യും? ഏതോ സോഷ്യൽ ഡിസ്റ്റൻസ് കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. സ്നേഹിക്കരുതല്ല, സ്നേഹിച്ചോ, പക്ഷെ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ല എങ്കിൽ അപകടം. സൂക്ഷിച്ചോളാം, എല്ലാവരും സ്നേഹിക്കുക, പക്ഷെ സൂക്ഷിക്കുക. നാം അവരോട് എന്ത് പറയുന്നു സൂക്ഷിക്കുക, അവർ നമ്മളോട് എന്ത് പറയുന്നു സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഇതൊക്കെ നമുക്ക് അപകടം ഉണ്ടാകും. നമ്മൾ കേട്ടത് ക്രിസ്തുവിന്റെ വചനമാണോ, ഈ പറഞ്ഞതാണോ, നമ്മുടെ ഉള്ളിൽ ജീവൻ വർദ്ധിപ്പിച്ചതാണോ എങ്കിൽ മറ്റുള്ളവരോട് പറ. നമ്മുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതും സംശയം ഉണ്ടാക്കിയതാണോ, എന്റെ മോനെ എന്റെ മോളെ നീ മറ്റുള്ളവരോട് പറയുമ്പോ അയാൾക്കും കൂടെ നീ വൈറസ് കൊണ്ട് കൊടുക്കുക, അയാളുടെ പ്രവർത്തനവും കൂടി അവിടെ ഫ്രീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ നിമിഷം കഴിയുന്തോറും ക്രിസ്തുവിനോട് നമ്മുടെ അധ്വാനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ ഉള്ളിലും ജീവൻ വർദ്ധിക്കണം, ആ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ അതിവേഗം നടക്കണം. നമ്മളോട് നടക്കുന്നതനുസരിച്ച് മറ്റുള്ളവരെ അതിൽ നടത്തുവാൻ നമുക്ക് അതിനെ സഹായിക്കുവാനും കഴിയും. അപ്പൊ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. ഹല്ലേലൂയ. ദാ നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് പോകുന്ന ജനറൽ തോട്ട്സ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലർക്ക് നല്ലവർ തന്നെയാ, പക്ഷെ വിഷയം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഴയ തോൽക്കുടം കൊണ്ട് വരികയാണ്. പഴയ തോൽക്കുടം കർത്താവിന്റെ വെളിപ്പാടുകൾ വരുമ്പോ നിങ്ങൾ ഓടാൻ തന്നെ പഴയ പെട്ടി കൊണ്ടുവരിക. ഇതിനെ കിട്ടും. കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ടുപോയി പഴയ തുരുത്തിയിൽ വെക്കരുത്. നിന്റെ ഓൾഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ആ പഴയ അണ്ടർസ്റ്റാൻഡിങ്ങിലെ കൊണ്ട് വെക്കരുത്. പുതിയ സൃഷ്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം കാര്യങ്ങൾ സൂക്ഷിപ്പാൻ, അല്ല എങ്കിലെല്ലാം പെട്ടുപോകും. നമുക്ക് ഈ ഇവിടെ ആരെയും പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിൽക്കുന്ന ഒരു നഗരവുമില്ല, നമ്മൾ യാത്രയിലാണ്. ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് മുന്നോട്ടേക്ക് പോവുക, മനുഷ്യരെ സ്നേഹിക്കുക, പക്ഷേ ആ സമയം തന്നെ അവരെ സൂക്ഷിക്കുക. ഇന്ന് ജയ് വിളിച്ച് നാളെ എടുത്ത് തലക്കെട്ടടിച്ച് താഴെ അടിക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക. നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ, കർത്താവിന്റെ ജീവിതം നോക്കി, കർത്താവിനെ ജയ് വിളിച്ചവനാ, അടുത്ത ദിവസം ഇവനെ ക്രൂശിക്കെന്ന് പറഞ്ഞ ആർത്തത് അല്ലേ? സൂക്ഷിച്ചോളുക, ആ കർത്താവ് പറഞ്ഞതെ മനുഷ്യരെ സൂക്ഷിച്ചോളാം. പ്രിയ സഹോദരങ്ങൾ, അവരെയൊക്കെ സ്നേഹിക്കേ, അപ്പൊ തന്നെ സൂക്ഷിക്കേ. ചെന്നായിക്കട നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളണം? മനുഷ്യരെ സൂക്ഷിക്കണം. പാമ്പുകളെ പോലെ വിവേകമുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും. ഹല്ലേലൂയ. ഐ ലവ് യു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കുഞ്ഞുങ്ങളെ, ഇനി നമ്മൾ ഇത് ജനറൽ ആയിട്ട് കർത്താവ് നിങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു തക്ക സമയത്ത് ആഹാരം തന്നിരുന്നു. ഹല്ലേലൂയ. ഇനി തളർന്നു പോകരുത്, ഇനിയും വളർന്നു കയറണം. ഹല്ലേലൂയ. അനാവശ്യമായി കേട്ടതൊക്കെ ഒന്ന് കളഞ്ഞേ. അനാവശ്യമായി കേട്ടതൊക്കെ കുറഞ്ഞ കള. ഹല്ലേലൂയ. എനിക്ക് മുന്നോട്ടേക്ക് പോകണേ, എനിക്ക് മുന്നോട്ടേക്ക് പോകണം, ക്രിസ്തുവിനെ അനുഗമിച്ച് മുന്നോട്ടേക്ക് പോകണം. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുക. ഈ കഴിഞ്ഞ സന്ദേശത്തിന്റെ തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ലോർഡ് എല്ലാ കഴിഞ്ഞ സന്ദേശത്തിൽ വളരെ ആഴങ്ങൾ ദൈവം നടക്കും. എന്റർ ടു ദ കിങ്ഡം വേർ ദേർ ഇസ് എ കിങ് എന്നുള്ള സന്ദേശത്തിന്റെ ഭാഗമായി ഇതാ തേർഡ് റൗണ്ട് ബാറ്റിലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. ഇനി അതിലേക്കൊന്നും പോകാനുള്ള സമയമില്ല. തേർഡ് റൗണ്ട് ബാറ്റിൽ ഒന്നാമത്തെ റൗണ്ട് ഇതാ ആദവും പിശാചുമായിട്ടായിരുന്നു. ആദം ദാരുണമായി പരാജയപ്പെട്ടു. ആദത്തിനുള്ളിൽ നമ്മളെല്ലാം പരാജയപ്പെട്ടു. രണ്ടാമത് റൗണ്ട് ക്രിസ്തുവും പിശാചുമായിട്ടായിരുന്നു. അവിടെ പിശാചി പരാജയപ്പെട്ടു. ക്രിസ്തുവിൽ നമ്മൾ ജയം ജയം പ്രാപിച്ചു. മനസ്സിലായോ? ഇനി തുടർന്ന് ഇതാ നമ്മളുമായിട്ടാണ് ക്രിസ്തുവിൽ എടുത്ത ജയം നമ്മൾ ഇവിടെ എടുക്കേണ്ടതായിരുന്നു. പിശാചി നമ്മളുമായിട്ടാണ്, തേർഡ് റൗണ്ട്. അപ്പോ ആ തേർഡ് റൗണ്ട് ബാറ്റിലില് ആ ബാറ്റിൽ നടന്നുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു യുദ്ധമാണെന്ന് പോലും ജനത്തിന് അറിവില്ലാത്ത രീതിയിൽ പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് ലോകം നേടാൻ അവരെല്ലാം ഓടി. എല്ലാവരും ഓടി, നമ്മളടക്കം എല്ലാവരും ഓടി ലോകം നേടാൻ. കർത്താവ് ഒന്ന് പറഞ്ഞു തന്നു, അങ്ങനെ ഈ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്താ പ്രയോജനമുണ്ടേ? നിനക്ക് എന്താ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. കാരണം നിനക്ക് വേണ്ടത് ജീവനാണ്. ഈ കാരണം നീ മരിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ ഓടാൻ നടക്കുന്നത്, നേടാൻ നടക്കുന്നത് ലോകം. കുട്ടിയെ നഷ്ടപ്പെട്ട അപ്പൻ പട്ടിയെ അഴിച്ച് നടക്കുന്നത് പോലെ നടക്കും. അപ്പോ ഈ യാത്രയില് ഇനി ഈ ലോകത്തിന് അനുരൂപമാകുകയല്ല, ലോകത്തിന്റെ കോഴ്സ് നിലകൊള്ളുകയല്ല, പകരം ദൈവത്തിന്റെ കോഴ്സിലേക്ക് കടന്നു പോരാൻ. അതായത് ലോകത്തിന്റെ കോഴ്സിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇത്ര ഡിഗ്രിയോ പി ജിയോ ഒക്കെ പഠിച്ച് ഏതെങ്കിലും ജോലിയെ കിട്ടി ഒരു വിവാഹമൊക്കെ കഴിച്ച് ഒരു വീടൊക്കെ വെച്ച് ഇതാ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി അവരെയും പഠിപ്പിച്ച് അപ്പൊ തന്നെ നമ്മളെ പിന്നെ വേണ്ടാതെ ഇതാ അവരെയൊക്കെ പഠിപ്പിച്ച് ഒരു ലെവലിലേക്ക് എത്തുമ്പോ തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ സകല വിഷയങ്ങളും കണ്ണും കാണുന്നില്ല. അവസാനം ഇതാ കിടക്കലായി. പിന്നെ ആരെങ്കിലും ഏതെങ്കിലും നേഴ്സിംഗ് ഹോമിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് വീട്ടിൽ വരത്തി നിർത്തി അവർക്ക് ശമ്പളം കൊടുത്ത്. മക്കളൊന്നും ഇല്ലല്ലോ കൂടെ, എല്ലാവരും വെളിയിലും അവിടെ ഇവിടെയൊക്കെ അല്ലേ. കാരണം അവരെയൊക്കെ പഠിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കി ആക്കിയില്ലേ. അവർക്കത് പോകാതിരിക്കാൻ പറ്റും, അവർക്ക് പോയാലേ പറ്റും. അപ്പൊ പിന്നെ മക്കളൊന്നും ഇപ്പൊ കൂടെ ഇല്ലാണ്ടായി. അവസാനം യേശു ഭൂമി നാരങ്ങളൊക്കെ വിളിച്ചു വരുത്തി. പിന്നെ അവസാനം അവരുടെ കരുണയാൽ ജീവിച്ച് ചിലപ്പോ അവര് തലക്കെട്ടിൽ കൊട്ടൊക്കെ തരും, മര്യാദയ്ക്ക് കിടക്കണോ, അങ്ങോട്ട് തിരിയണോ, ഇങ്ങോട്ട് തിരിയണോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഇതാ സമയമാരത്തിൽ യാത്ര ചെയ്ത് തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇതാണ് ലോകത്തിന്റെ കോഴ്സ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ദൈവത്തിന്റെ കോഴ്സ് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മളെ അവസാനിപ്പിക്കാനല്ല, നിത്യം ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ ഭവനത്തിൽ താമസമാക്കി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണാധികാരികളാക്കുക എന്നുള്ള ആ ഒരു തലമാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത്. 1:21-26 നാം മനസ്സിലാക്കി. അപ്പൊ ദൈവത്തിന്റെ കോഴ്സിലേക്ക് കടന്നു വരണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഫൈനൽ ബാറ്റിലാണ് നടക്കുന്നത്. ഫൈനൽ ബാറ്റിലില് പിശാചും ദൈവവും, പിശാച് തന്റെ പദ്ധതി ചെയ്യുന്നു, ദൈവം തന്റെ പദ്ധതി ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതിയുടെ പേര് കർത്താവ് യേശു പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഫാദേഴ്സ് ബിസിനസ്. പിശാചിന്റെ പദ്ധതിയുടെ പേര് അതിനെ എതിർക്കുക. ഫാദേഴ്സ് ബിസിനസ് നടക്കുന്നത് എവിടെയാ? ഈ മർത്യ ശരീരത്തിലാണ് നടക്കുന്നത്. ഇതുകൊണ്ടാ തുടക്കത്തിൽ എന്നോട് പറഞ്ഞില്ലേ, ദൈവം തന്റെ ഫാക്ടറിയെ അടച്ചു പൂട്ടിയിടാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ പ്രവർത്തി ഫുൾ ടൈം പ്രവർത്തി നടക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പിശാച് കോമ്പറ്റീറ്റർ ഉണ്ട് അപ്പുറത്ത്. അവൻ എങ്ങനെയെങ്കിലും ഈ സ്ഥാപനത്തിനുള്ളിൽ ജോലി ചെയ്യുന്ന എന്നെയും നിങ്ങളെയും വശത്താക്കി, സ്റ്റാഫിനെ വശത്താക്കിയ സ്ഥാപനം പൂട്ടി. അറിയാമോ, സ്റ്റാഫിനെ വശത്താക്കിയ ആ കർത്താവ് എന്നെ ബിസിനസ് നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്റ്റാഫിനെ വശത്താക്കിയ സ്ഥാപനം പൂട്ടി, അല്ലെങ്കിൽ പിന്നെ മുതലാളിക്ക് പണിയറിയണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതാ ഈ ഫാക്ടറിയുടെ ഉള്ളിലെ സ്റ്റാഫാണ് ഞാനും നിങ്ങൾ, ഈ ഫാക്ടറിയുടെ ഉള്ളിലെ സ്റ്റാഫാണ് ഞാനും നിങ്ങൾ, കാര്യസ്ഥന്മാരാ. അപ്പൊ നമ്മളെ വശത്താക്കിയാൽ ഇതിൻ്റെ ഉള്ളില് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. കഴിഞ്ഞ ആളുകളെ പിശാചി നമ്മളെ വശത്താക്കി, അവന്റെ ആളുകളാക്കി മാറ്റി, അവന്റെ ആളുകളാക്കി മാറ്റി. അതുകൊണ്ട് ഫാക്ടറിയെ പൂട്ടിക്കാൻ തക്കവണ്ണം പല പദ്ധതികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഇതിനുള്ളിൽ ഇതിൽ നടക്കുന്നതയോ പ്രവർത്തനമോ, ഇതിലൂടെ നടക്കുന്നതയോ പ്രവർത്തനമോ നടക്കരുത്. ഇതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മൾ പറയുന്നത് പിശാചിന് നീ ഇടം കൊടുക്കരുത്, ഇടം കൊടുത്താൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. ഇടം കൊടുക്കരുത്. കാരണം ദൈവത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന, ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഫാക്ടറിയാണ് നമ്മൾ ഓരോരുത്തർ. അപ്പോ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ഈ പദ്ധതി ജനം അറിയാതെ പിശാച് തടഞ്ഞു. എന്നാണ് കഴിഞ്ഞ നാളെ നമ്മൾ കണ്ടത്, ശങ്കരന്റെ 4:4 നമ്മൾ വായിച്ചു കേട്ടു. ഇന്ന് ആദ്യമായിട്ട് വചനം കേൾക്കാൻ വരുന്നവർക്ക് ഇതൊന്നും അറിയില്ല, സോറി കേട്ടോ. നിങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ പോയി പഴയ സന്ദേശങ്ങളൊക്കെ കേട്ട് മനസ്സിലാകുക, ഇത് ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഭാഗമാണ്. അന്ത്യകാലത്ത് ഇതാ ജനത്തെ ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വായിച്ചാൽ സംഘോറി 4:4
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
ശ്രദ്ധിച്ചേ, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കരുത്. യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ചതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അത് ശോഭിക്കാതിരിപ്പാൻ, അതാണ് ദൈവരാജ്യ സുവിശേഷം. കാലം തികഞ്ഞു, ദൈവരാജ്യ സമീപിച്ചിരിക്കുന്ന, മാനസാന്തരപ്പെട്ട് ഈ ഞാൻ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുക എങ്കിൽ എന്തു പറ്റും? ഇതാ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തന്നിട്ട് ദൈവം പ്രസാദിച്ചിരിക്കുന്നു, നിന്റെ അർത്ഥം പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പോ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ യേശു പറഞ്ഞ സുവിശേഷം എന്താണെന്ന് ജനത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജനം ചിന്തിച്ചത് സുവിശേഷത്തിന്റെ ഒരു ഭാഗം ജനം മനസ്സിലാക്കി, കാൽവരി കുരിശിൽ യേശു മരിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ യേശു ക്രിസ്തു 4 സുവിശേഷങ്ങൾ പ്രസംഗിച്ചത് ഇതാ താൻ പ്രസംഗിച്ച സുവിശേഷം താൻ കാൽവരി കുരിശിൽ മരിച്ചു എന്നുള്ളതല്ല. കാരണം താൻ ഈ സുവിശേഷം പ്രസംഗിച്ചപ്പോ താൻ മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. അപ്പൊ ദാവീദിന്റെ പുത്രനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ സുവിശേഷം അതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് മർക്കോസ് 1:14-15 യേശു സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു. യേശു പ്രസംഗിച്ചത് ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതല്ല പറഞ്ഞത്. അത് നമ്മൾക്ക് അതിലേക്ക് എത്തുവാനുള്ള വഴിയാണ്. നാം അതിലൂടെ കയറിയാലേ അവിടെ എത്തുകയുള്ളൂ. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴി തുറന്നു. എന്നാൽ സുവിശേഷമായി യേശു പ്രസംഗിച്ചത് ദൈവം നമ്മളോട് താമസിക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അപ്പൻ താമസിക്കാൻ വരുന്നു മക്കളോട് കൂടെ. ഇതുവരെയും മനുഷ്യരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും താൻ മാത്രം അമൃത്യതയുള്ളവനുമായ ദൈവം തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്താൻ പോകുന്നു, നിങ്ങളോട് താമസിക്കാൻ വരുന്നു, അവൻ നിങ്ങളുടെ കണ്ണുനീരൊക്കെ ഒപ്പിടുക്കാൻ പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും അവനെ കാണത്തില്ല, ഹൃദയ ശുദ്ധിയുള്ളവർ മാത്രമേ കാണുകയുള്ളൂ. ഹൃദയ ശുദ്ധിയുള്ള ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോ ആ മാനസാന്തരം സ്ഥലത്തിലേക്ക് വന്നാൽ നിങ്ങൾ ദൈവത്തോടെ വസിക്കും, നിങ്ങൾ ദൈവത്തിന്റെ പുറമെ ഭൂമിയുടെ രാജാക്കന്മാരാണ്. ഇതാണ് യേശു ക്രിസ്തു സുവിശേഷം. അപ്പോ ഇത് അറിയിക്കാതിരിപ്പാൻ പിശാച് എന്ത് ചെയ്തു? മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി, ലോകം വിട്ട് കുരുടാക്കി. അത് അതിൽ അവൻ ഇന്നും ജയിച്ചിരിക്കുന്നു. ഇതാണ് ഒരു തടസ്സം. തടസ്സം നമ്മൾ കഴിഞ്ഞ സന്ദേശം സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അവിടെ നിന്ന് തുടങ്ങി മുന്നോട്ടേക്ക് വരാം. ഓൾറെഡി എല്ലാം ഓക്കെ.
ഓമനിക്കും നമ്മയേക്കാളോമനിക്കും ദൈവമേ.
ഓൾറെഡി എല്ലാം ഓക്കെ. ശ്രദ്ധിച്ചാട്ടെ, ഇതാ നിങ്ങൾക്ക് കാണാം ഈ ഭാഗം ശ്രദ്ധിച്ചാട്ടെ. ഈ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, കിങ്ഡം ഓഫ് ഗോഡ് എന്നിരിക്കുന്ന സൈഡ് ശ്രദ്ധിച്ചാട്ടെ. ഇതാ ലോകം, ഒരു കറുത്ത മറ കണ്ട കറുത്ത മറ, താഴെ ജനങ്ങൾ, ഭൂമിയിൽ ജനങ്ങൾ. എന്നാൽ ഇവിടെ കറുത്ത മറ ഇട്ടിരിക്കുന്നു, കറുത്ത മറ കണ്ട ആ മറയ്ക്ക് ലോകം എന്ന് പേരിട്ടിരിക്കുന്നു. എന്നിട്ട് അതിൽ സെക്കൻഡ് കുറഞ്ഞ 4:4 ഇപ്പൊ വായിച്ച വാക്കി എഴുതിയിരിക്കുന്നു. അപ്പോ ലോകം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനത്തിന്റെ ഹൃദയത്തെ ദൈവരാജ്യം എന്ന യേശു പ്രസംഗിച്ച സുവിശേഷം കേൾക്കാത്ത രീതിയിൽ മറച്ചു കളഞ്ഞു. അടുത്തം കേട്ടിയോ, ജനം ഇന്നും ദാ ഈ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞ ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിച്ചും സ്തുതിച്ചും ഇതാ ഈ ലോകത്തിലെ ഭൂമിയിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാധനയും പാട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നു. യഥാർത്ഥ യേശു പ്രസംഗിച്ച സുവിശേഷം ഇതാ താൻ മുഖാന്തരം നിങ്ങൾ എങ്ങോട്ടേക്ക് അടുക്കണം? ദൈവത്തോട് അടുക്കണം, ദൈവരാജ്യത്തോട്, ദൈവത്തോട് അടുക്കണം എന്നുള്ള സന്ദേശം ഇതാ ഞാനാന്ന് വഴി സത്യം ചെയ്ത് എന്നിലൂടെ നിങ്ങൾ എവിടെ എത്തണം? പിതാവിന്റെ അടുക്കൽ എത്തണം. ഞാനല്ലാതെ വേറെ വഴിയില്ല. ഈ സന്ദേശം അവർ കേട്ടില്ല, ഈ സുവിശേഷം അവർ കേട്ടില്ല, അതിനെ ഞങ്ങൾ മറച്ചു. മനസ്സിലായോ? എന്നാൽ അന്ത്യനാളിൽ 10:24-14 പറയുന്നു, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെടും. എന്നുള്ള പ്രവചന നിവൃത്തി ഇപ്പോൾ നടന്നിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു പ്രസംഗിച്ച ആ സുവിശേഷം അന്ത്യനാളിൽ ഇപ്പൊ പ്രസംഗിക്കപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ ഇവിടേക്ക് പലരും അത് പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇതാ ഇതുവരെ യേശുവിൽ മാത്രം വന്നു നിന്ന് ഇതാ യേശുവിനെ ദൈവമായിട്ട് കണ്ട് യേശുവിനെ അയച്ച പിതാവ് എന്ന ദൈവത്തെ കാണാതെയും ഇരുന്ന ജനം പെട്ടെന്ന് ഇതാ താൻ മുഖാന്തരം യേശു മുഖാന്തരം പിതാവിനേക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇടർച്ചയായി. എല്ലാവർക്കും അല്ല, ഒരു കൂട്ടം ജനത്തിന് പെട്ടെന്ന് ഇടർച്ചയായി. കാരണം ഇതുവരെയും പിതാവിനെ മറച്ച് ഇതാ യേശു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ യേശു വചനത്തിലെ യേശു ഒരിക്കലും അങ്ങനെയല്ല ചെയ്തത്. പിശാചിന്റെ പദ്ധതിയായിരുന്നു യേശു പ്രസംഗിച്ച സുവിശേഷം കേൾക്കരുതെന്നും അത് അവന് ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ദൈവരാജ്യം അതായത് യേശു ക്രിസ്തു പ്രസംഗിച്ച ആ സുവിശേഷം ഇല്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോ തുടങ്ങിയെങ്കിൽ അവർക്കായ ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ യേശുവിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കണം. ദൈവരാജ്യത്തിൽ കടക്കുമ്പോൾ ഇതാ കുറച്ച് ഹൃദയങ്ങളുടെ ഒരു രൂപം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ മത്തായിയുടെ സോറി യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്റർ ടു ദ കിങ്ഡം ഓഫ് ഞാനാകുന്ന വാതിലൂടെ അകത്ത് കിടക്കുക. നമ്മളുടെ ആ ഒരു സബ് ടൈറ്റിലാണ് എന്റർ ടു ദ കിങ്ഡം വേർ ദേർ ഇസ് എ കിങ്. ആ യേശു പറയാണ് ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടക്കുക. അങ്ങനെ നമ്മൾ യേശുവിനെ അനുഗമിച്ച് അകത്ത് കടന്നെങ്കിൽ അത് ഒരു അനുസരണത്തിന്റെ യാത്രയാണ്. ആ അനുസരണത്തിന്റെ യാത്രയിൽ നമ്മുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, അതായത് നമ്മുടെ ഹൃദയം ഈ ഭൂലോകം നേടുന്നതിനെ വിട്ടിട്ട് ദൈവത്തെ നേടുന്നതിൽ, ദൈവവുമായി ഒന്നാകുന്നതിൽ, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ക്രിസ്തു പറഞ്ഞില്ലേ, പിതാവേ ഞാൻ അങ്ങിലും അങ്ങനിലും ആയിരിക്കുന്ന പോലെ ഇവർ, അതായത് ജനം, നമ്മൾ ക്രിസ്തുവിൽ ദൈവവുമായിട്ട് ഒന്നായിത്തീരണം. അതിലേക്ക്, അതിനെ ആഗ്രഹിച്ച് ജനം ക്രിസ്തുവിലൂടെ ഇതാ പിതാവിക്കലേക്ക് നടക്കുമ്പോൾ, നാം നേരത്തെ കേട്ട ആ ഉപമ അല്ലേ, യേശു പറയുന്നു ഞാൻ മുന്തിരിവള്ളിയാണ്, എന്റെ പിതാവ് തോട്ടക്കാരനാണ്, നിങ്ങൾ ശാഖകളാണ്. അപ്പൊ യേശു അതിന്റെ നടുവിലാണ്. അപ്പോ അവിടെ മുന്തിരിവള്ളിയാകുന്ന യേശുവിൽ വരെ നമ്മൾ വന്ന് നിന്നു. എങ്ങനെ? ഇതാ യേശുവിനെ ആരാധന സ്തുതിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷെ യേശു പറയുകയാണ് ഞാനാകുന്ന എന്റെ പിതാവാകുന്ന തോട്ടക്കാരനിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ആ തോട്ടക്കാരന്റെ ആഗ്രഹമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തോട്ടക്കാരന്റെ ആഗ്രഹം മുന്തിരി നട്ടപ്പോ നല്ല മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകണം അല്ലേ. ആ ദൈവത്തിന്റെ ആഗ്രഹമാണ് 1:21 എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാകാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ നമ്മൾ എന്തിനാ ഉണ്ടാക്കിയത്? അവിടെ വ്യക്തതയോടെ പറയുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇതിനു വേണ്ടി എന്ത് വേണം? ഇതിനു വേണ്ടി നാം ഓരോരുത്തരും യേശുവിനെ അനുഗമിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട് ഇതാ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരായി തീരണം. നിന്റെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പോ അത് ഈ നാളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അനുസരണം തികഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ നമ്മുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ സകല അനുസരണക്കേടിനും ദൈവം പ്രതികാരം ചെയ്യും. അതാണ് ദൈവത്തിന്റെ പ്രതികാരകാലം. അതായത് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോഴാണ് ദൈവം ആ പ്രതികാരകാലം അനുവദിക്കുന്നത്. അപ്പൊ പ്രതികാരകാലം അനുവദിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇതുവരെ പിശാച് തടഞ്ഞു വെച്ചതിനെ ദൈവം തന്റെ ദൈവരാജ്യ സുവിശേഷം കൊണ്ട് ബ്രേക്ക് ചെയ്ത് ഇതാ മനുഷ്യരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്, അവന്റെ ഹൃദയത്തെ. ഈ സമയം തന്നെ മറുഭാഗത്ത് ഇതാ ദൈവത്തിന്റെ ബിസിനസ്സിനെതിരെ നടക്കുന്ന, പിതാവിന്റെ പദ്ധതിക്ക് എതിരെ നടക്കുന്ന പിശാചിന്റെ പദ്ധതിയുണ്ട്. അത് രഹസ്യമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരസ്യമായല്ല, രഹസ്യമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദേശം പരസ്യമായി നിങ്ങൾ കേട്ടതിന് ശേഷം രഹസ്യമായി ചില നിങ്ങൾ അടുക്കൽ വന്ന് ടെലിഫോണിലൂടെ, ബ്രദർ അത് അങ്ങനെയല്ലേ, സിസ്റ്റർ അത് ഇങ്ങനെയല്ലേ എന്ന് പറയുന്നത് പോലെ രഹസ്യമായി, പരസ്യമായില്ല, രഹസ്യമായി ഈ കാര്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിശാചിന്റെ പ്രവൃത്തി രഹസ്യമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ രഹസ്യമായി അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ ദൈവം അത് വെളിപ്പെടാൻ അനുവദിച്ചില്ല. ഇതാണ് 2 Thessalonians 2:7-8 പറയുന്നത്. ദൈവം ആ അധർമ്മത്തിന്റെ മർമ്മം, പിശാചിന്റെ പ്രവൃത്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതായത് അത് ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യന്റെ ചിന്താ മണ്ഡലങ്ങളിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതായത് വെളിപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഭൗതിക ശരീരത്തിൽ വെളിപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സമയമാകുമ്പോൾ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ അനുസരണം തെളിഞ്ഞു വരുമ്പോൾ ദൈവം ആ വാതിലും പയ്യെ അങ്ങ് തുറന്നു കൊടുക്കും. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കൊടുക്കും. ദൈവത്തിന്റെ സിസ്റ്റമാണ് തടുക്കുന്നത്, അത് വഴിയിൽ നിന്ന് അങ്ങ് മാറിക്കൊടുക്കും. തെസ്സലോനിക്കർ 2:7 വായിച്ചു.
അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും.
ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഈ ബൈബിൾ എഴുതുന്ന സമയത്ത് വ്യാപരിക്കുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ശരീരത്തിൽ ഭൗതിക മണ്ഡലത്തേക്ക് വെളിപ്പെടാൻ പറ്റുന്നില്ല, കാരണം ദൈവം അതിനെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട് ദൈവം അനുവദിക്കാത്തത്? എന്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ റെഡി ആയിട്ട് അവരുടെ അനുസരണം തികഞ്ഞു വരുമ്പോഴാണ് ഞാൻ അനുവദിക്കുന്നത്. കാരണം നീയെ പിശാചിയെ അവരെ അനുസരണം കേട്ടവരാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്റെ ആത്മാവിലൂടെ ക്രിസ്തുവിൽ അവരെ അടിസ്ഥാനമിട്ട് പണിത്, ദൈവപുത്രന്മാരായി പണിത് അവരെ അനുസരണത്തിലേക്ക് കൊണ്ടുവരും. അവരെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണം കേട്ടും പ്രതികാരം ചെയ്യാൻ ഞാൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നിന്നെ ഞാൻ അനുവദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതാ ദൈവം ഇത് തുറന്നു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് 2 സീഡുകൾ ലോകത്തുണ്ടെന്ന്. മത്തായി 13:26 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ അവിടെ 2 കൊണ്ട് സീഡുകളുണ്ട്. കള, ദുഷ്ടന്റെ പുത്രന്മാർ, എന്നാൽ നല്ല രാജ്യത്തിന്റെ പുത്രന്മാർ, 2 ഈ ലോകത്തിലുണ്ട്. അവിടെ ആ വിതച്ച പാഠം അത് ലോകവുമാണ്. ഇത് നമ്മൾ കേട്ടു. ആ എപ്പോഴാണ് കള തെളിഞ്ഞു വരുന്നത്? 10:13:26 ചേർത്ത് വായിച്ചു. എപ്പോഴാണ് കള തെളിഞ്ഞു വരുന്നത്? എപ്പോൾ നീ കുഞ്ഞെ നീ ദൈവപുത്രനെ നീ വെളിപ്പെടുന്നു, അപ്പോൾ കളയും പിശാചിന്റെ മക്കളെയും കാണാവുന്നതാണ്. വായിച്ചു.
ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു.
ഞാറ് വളർന്ന് കതിരാകുന്നു. നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവാകുന്ന തലയോളം എത്തുന്ന സമയത്ത്, ഇതാ ദൈവപുത്രന്മാരായി നാം വെളിപ്പെടുന്ന സമയത്ത് കളയും കാണാം, പിശാചിന്റെ മക്കളെയും നമുക്ക് കാണാം. അതുവരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല, ഇതാ ഈ കൂടെ ഇരുന്ന വ്യക്തി ഇന്നാള് പിശാചിന്റെ പൈതലായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ചറിയും. എങ്ങനെ തിരിച്ചറിയും? അവർ നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. അവർ നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. അവർ നിങ്ങളെ വിശ്വാസം വരുത്തി താഴെയിടാൻ തുടങ്ങും. അവർ നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് രണ്ടും വെളിപ്പെടുന്ന സമയമാണ് ഈ കാലങ്ങൾ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ കാലത്ത് ഈ തലം വെളിപ്പെടുമ്പോൾ അപ്പോഴപ്പോഴുള്ള ദൈവത്തിന്റെ ആലോചന നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, അന്നുള്ള അപ്പം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നാം വീണുപോകാൻ ഇടയാകും. ദൈവം നിങ്ങളെ പണിത് ഇത്രയും കൊണ്ടുവന്നത് നിങ്ങൾ വീണുപോകാനല്ല, നിങ്ങൾ വളർന്നു കയറാനാണ്. നിങ്ങൾ തളർന്നു പോകാനല്ല, നിങ്ങളുടെ ആത്മീയ പ്രവൃത്തി ഓരോ ദിവസവും നിമിഷവും കഴിയുമ്പോൾ വർദ്ധിച്ച് വർദ്ധിച്ച് കയറാനാണ്. നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. തളർന്നു പോകരുത്, വർദ്ധിച്ചു കയറിക്കോളണം. ഇതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഈ വർഷത്തിലെ തുടക്കത്തിലെ ഒരു പാട്ട് തന്നു. എന്താണ് ആ പാട്ട്? കൃപ കൃപ എന്നാർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപ എന്നാർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ കൃപ എന്നാർപ്പു വിളിയോടെ യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ കൃപ എന്നാർപ്പു വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം പല പല പ്രതികൂലങ്ങളുണ്ട്, പല പല പ്രതികൂലങ്ങൾ. ഈ പാട്ട് മിനിമം 2 ഒരു ദിവസം കേൾക്കാത്ത ദിവസമില്ല. കാരണം അതേ തലത്തിലുള്ള പ്രതികൂലങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കും. കാരണം എനിക്കിതിനെ ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ. അതുകൊണ്ടാണ് രാവും പകലും ഓടുന്നേ. ഈ ശുശ്രൂഷ നിവർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് എനിക്ക്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ പല പല വിഷയങ്ങൾ കടന്നു വരും. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് തന്റെ ശക്തിക്കതീതമായ വിഷയങ്ങൾ എനിക്ക് തരത്തില്ല. പിന്നെ മാത്രമല്ല, അതോടുകൂടെ പോകും വഴി ദൈവം തന്നിരിക്കും. കാരണം ഇത് പരീക്ഷ നാളുകളാണ്. ചിലതൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കർത്താവ് ലോ ടെസ്റ്റ്, ലോ ടെസ്റ്റ് ഫെയ്ത്ത്ഫുള്ളസ് വിശ്വസ്തതയുടെ ടെസ്റ്റ് ഉണ്ട്. ലോ ടെസ്റ്റ് ഉണ്ട്. നിനക്ക് എത്ര മാത്രം വഹിക്കാൻ കഴിയും? ഇങ്ങനെ പല പല ടെസ്റ്റ് ഉണ്ട്. ഞാനിപ്പോ ഒരു ലോ ടെസ്റ്റിലൂടെ കടന്നുകൊണ്ടിരിക്കുക. അതായത് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ്, വലിയ വലിയ ബിൽഡിങ്ങുകളായിരിക്കാം, ടവറുകൾ പണിയുന്നതിന് മുമ്പ് ഈ ലാൻഡ് ബലമുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി അവിടെ പൈലടിക്കുമ്പോൾ ടൺ കണക്കിന് ഭാരമുള്ള കോൺക്രീറ്റ് ബ്രിക്കൺ. മനുഷ്യൻ നിർത്താൻ പോകൂല, ക്രെയിൻ തന്നെ വേണം. ടൺ കണക്കിനാ ഭാരം ഒരെണ്ണത്തിന്. എന്നിട്ട് ഈ ലാൻഡിന്റെ മുകളിൽ പൈലടിക്കുന്ന അവിടെ കൊണ്ട് അതിന്റെ മുകളിൽ അങ്ങ് വെക്കും. ഇപ്പോ ഒരു 50 നില ബിൽഡിംഗ് ആണ് പൊക്കോട്ടുന്നെങ്കിൽ ഓരോ പില്ലറും ഓരോ പൈലും ആ പൈലടിച്ചത് എത്ര ഭാരം താങ്ങണം എന്ന് ആ എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷൻ എന്താണോ അത്രയും ഭാരം കൊണ്ടുവന്ന് ആ സോയിൽ ആ മണ്ണിൽ അങ്ങ് വെക്കും. അടുക്കി വെക്കും. എന്നിട്ട് ഒരു പീരീഡ് കഴിഞ്ഞാൽ നോക്കും ഈ മണ്ണ് താന്നു പോകുന്നുണ്ടോ ഇല്ല. താന്നു പോയില്ല എങ്കിൽ അവിടെ ബിൽഡിംഗ് പണി. ആ ലാൻഡ് ടെസ്റ്റ് ചെയ്യുക, ലോഡ് ടെസ്റ്റ് ചെയ്യുക. ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ലോഡ് ദൈവം ടെസ്റ്റ് ചെയ്യുക. കാരണം അടുത്ത സ്റ്റേജിൽ ചുമ്മാ ഇനി കൈയടിച്ച് പാട്ടുപാടാൻ പോകുമല്ല. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും. അപ്പൊ ലോഡ് ടെസ്റ്റ് ഉണ്ട്, അല്പം നമ്മുടെ കൈ തരും. അപ്പൊ ഇതൊക്കെ ഈ ആയുസ് നമുക്ക് ഉള്ളതാ. അപ്പൊ ഇതിലൊക്കെ വളരെ വിഷമങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല, നഷ്ടങ്ങളൊക്കെ ലാഭമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതാ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അധർമ്മത്തിന്റെ മർമ്മം. ഇതാ ഒരു ഫിഗർ അവിടെ കാണിച്ചിരിക്കുന്നത് പിശാചിനെ റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയൊന്നും അല്ല പിശാചിരിക്കുന്നത്, അവിടെ എനിക്കറിയുന്നത്. ശ്രദ്ധിച്ചേ, ഒരു ദൂതനാണ്, അതുകൊണ്ടാണ് ഈ ചെറുതാക്കി കാണിച്ചിരിക്കുന്നത്. ഇവൻ ആത്മമണ്ഡലത്തിൽ മാത്രമായിരുന്നു വ്യാപരിച്ചിരുന്നത്. ഇവനെ തടഞ്ഞു നിർത്തുന്ന ഇതാ മതിലാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ യെല്ലോ കളറിൽ കാണുന്നത് ദൈവത്തിന്റെ ആ മതില്. ആ മതിലാണ് അതായത് അധർമ്മത്തിന്റെ മറം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്ന വഴിയിൽ നിന്ന് മാറിയാൽ മതി അധർമ്മത്തിൽ വെളിപ്പെട്ട് വരും. ഈ ഗേറ്റ് അല്ലെങ്കിൽ ഈ മതില് ദൈവം അങ്ങ് പൊളിച്ചു കൊടുക്കും. അതനുസരിച്ച് ഇതാ ദുഷ്ടൻ ഈ ലോകത്തിലേക്ക് പ്രവേശിക്കും. ദുഷ്ടന്റെ മക്കളുടെ ഉള്ളിൽ പ്രവേശിക്കും. അങ്ങനെ ദുഷ്ടന്റെ മക്കൾ ഇതാ ദുഷ്ടരായി വെളിപ്പെടും. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ ഭൂമിയിൽ ആരൊക്കെ ഈ രണ്ടു കൂട്ടർ ജനങ്ങളെ നേർക്ക് നേരെയാകാൻ തുടങ്ങി. ഒരു ചെറുകൂട്ടം ജനം യേശുവിനെ അനുഗമിച്ച് തന്റെ ഹൃദയം അപ്പുറത്തെത്തിച്ചവരും, ഇനി യേശുവിന്റെ സുവിശേഷം കേൾക്കാതെ ഹൃദയം അപ്പുറത്തെത്തിക്കാതെ നിക്ഷേപം ഭൂമിയിലായതുകൊണ്ട് ഹൃദയം ഭൂമിയിലായിരിക്കുന്നവരും, അവരുടെയും പേര് ക്രിസ്ത്യാനികളെന്ന് തന്നെയാണ് അവരും. അപ്പോൾ തന്നെ ഇതാ പിശാചിന്റെ മക്കളും മറ്റൊരു ഭാഗത്ത് കളയും. ഇവ നേർക്ക് നേരെ വരികയാണ്. കർത്താവ് പറഞ്ഞില്ലേ എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വെറുക്കും. സകലരും നിങ്ങളെ വെറുക്കും. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കയറി വരും. അപ്പോ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഒരു യുദ്ധസന്നാഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. യഥാർത്ഥ ദൈവ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയില് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കടന്നു വരാനിടയാകും. ഇതാ ഒരു യുദ്ധസന്നാഹമായ രീതിയില് കാര്യങ്ങൾ മാറും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഈ ഒരു അവസരത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജയിക്കണ്ടേ? ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു എന്റെ നാമത്തെ പ്രിയ സകലരും നിങ്ങളെ പറഞ്ഞു. സകലരും നിങ്ങളെ പറഞ്ഞു. പക്ഷേ ഹൃദയം യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലേക്ക് എത്തിയവർക്ക് മാത്രമേ, പുതിയ ഹൃദയം ധരിച്ചവർക്ക് മാത്രമേ വിഷയമുള്ളൂ. അല്ലാത്തവർക്ക് വിഷയമില്ല. അല്ലാത്തവർ ഇവരുടെ കൂടെ തൽക്കാലം കൂടും, പിന്നെ അവർക്ക് മൊത്തം വിഷയമായി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ വരാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ ദൈവം നേരത്തെ പറഞ്ഞു തരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും നല്ലത് ഫേസ് ചെയ്യാഞ്ഞത് രണ്ട് കിങ്ഡങ്ങളും തടസ്സം നിൽക്കുകയാണ്. പിശാചിന്റെ കിങ്ഡം ദൈവത്തിന്റെ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം വെളിപ്പെടാതെ അവൻ നോക്കിക്കൊണ്ടിരുന്നു, മറയിട്ട് നോക്കിക്കൊണ്ടേക്കുന്നു. വയലിൽ ഒളിച്ചു വെച്ച നിധി ഇന്നലെ കേട്ടിട്ടില്ലേ? ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു? പിശാജ് ദേഹരൂപത്തിൽ ഇവിടെ വെളിപ്പെടാതിരിപ്പാൻ അവന്റെ വെളിപ്പാടും അവന്റെ പുത്രന്മാരുടെ വെളിപ്പാട് സംഭവിക്കാതിരിപ്പാൻ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇവിടെ ദൈവപുത്രന്മാരും വെളിപ്പെടുന്നു, പിശാചിന്റെ പുത്രന്മാരും വെളിപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതിലേക്കാണ് ഇനി കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നു. ഈ ചിത്രം വ്യക്തതയോടെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഞാനിപ്പോ ഇതിലേക്ക് ഇനി വരത്തില്ല. ഇപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യമായി ഈ ഭാഗം നമ്മൾ സംസാരിക്കും. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നമ്മളിൽ ജയം നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? ശ്രദ്ധിച്ചേ, നമ്മൾ പലരും ചിന്തിക്കുന്നത് ഒളിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ജയം കിട്ടുന്നതെന്ന്. അങ്ങനെയല്ല, നമുക്ക് ജയം കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ആ ചിന്തിച്ച ചിന്ത പോലെയല്ല. ഞാൻ ഈ അന്ത്യകാല ശുശ്രൂഷയിൽ നടത്തുന്ന ചിലരുടെ ക്ലിപ്പൊക്കെ ചിലരേക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് കേൾക്കാനിടയായി. അത് കേൾക്കാനിടയായപ്പോ മാന്യമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് റൈറ്റ് ആയിട്ട് വന്നിട്ടില്ല. റൈറ്റ് ആയിട്ട് വന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു പീരീഡ് മുഴുവൻ ദൈവം എന്ത് ചെയ്തറിയാമോ, നമുക്ക് നമ്മൾ യഥാർത്ഥ പിശാചിനെ ജയിക്കണം. ദൈവം നമ്മുടെ ശരീരത്തിന് ഒരു പോർണ് പോലും ഏക്കാതെ സൂക്ഷിക്കും. തീർച്ചയായും ദൈവം സൂക്ഷിക്കും. പക്ഷേ ആ ഒരു ചിന്ത പൂർണ്ണമായി ശരിയല്ല. നമ്മൾ പിശാചിനെ ജയിക്കുന്നത്, യേശു എങ്ങനെ പിശാചിനെ ജയിച്ചത്? രണ്ട് ലെവല് നമുക്ക് കാണാം. ഒന്ന്, യേശു ദൈവം തനിക്ക് തന്ന ചിന്തകൾ കൊണ്ട് വചനം കൊണ്ട് ജീവിച്ചു, പിശാചിനെ ജയിച്ചു. ഇതാണ് അതിന്റെ ഫസ്റ്റ് ലെവൽ. രണ്ടാമത്തെ ലെവൽ, യേശു എങ്ങനെ പിശാചിനെ ജയിച്ചത്? കൊളോസിലെ രണ്ടാം അധ്യായം പറയുന്നു, ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വിധിച്ച് അവരെ പരസ്യമായി കാഴ്ചയാൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. പക്ഷെ അതിന് യേശു എങ്ങനെ ജയിച്ചേ? തന്റെ മരണത്തിലൂടെ. എങ്ങനെ ജയിച്ചേ? തന്റെ മരണത്തിലൂടെ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ ഒളിച്ചിരിപ്പിനാൽ നീക്കി, അല്ല തന്റെ മരണത്താൽ നീക്കി. ഹലോ, ഞെട്ടരുത്, തന്റെ മരണത്താൽ നീക്കി. ഇത് കേൾക്കുമ്പോ പലർക്കും പേടിയാ. യേശുവിന്റെ അതേ പാതയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. രണ്ട് ലെവലുണ്ട് പിശാചിനെ തോൽപ്പിക്കുന്ന രണ്ട് ലെവൽ. യേശു കാൽവരി ക്രൂശിന് മുമ്പ് ഇതാ ആ 40 ദിവസം ഉപവസിച്ചപ്പോ പിശാചിന്റെ അടുക്കൽ വന്നു. പിശാചിനെ തോൽപ്പിച്ച തന്റെ മരണം കൊണ്ടല്ല, പകരം താൻ ദൈവവചനത്തിൽ ജീവിച്ചു. പക്ഷെ അപ്പോഴും മരണത്തിന്റെ അധികാരിയെ പിശാചിനെ നീക്കിയില്ല തന്റെ ജീവിതത്തിൽ. അപ്പോഴും താൻ പിശാച് തന്റെ മുകളിൽ യുദ്ധത്തിന് നിൽക്കുകയാണ്. പക്ഷെ പിതാവിനോട് പ്രാർത്ഥിച്ചു തന്നെ മരണത്തിന് വിടുവിക്കാൻ കഴിവുള്ള പിതാവിനോട് കണ്ണുനീരോടും ഭയഭക്തിയോടും കൂടെ പ്രാർത്ഥിച്ചു. ഭയഭക്തി ഉത്തരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് കാൽവരിയിൽ ചെന്നപ്പോ യുദ്ധത്തിൽ വെച്ച് ഇതാ യേശുക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു. എങ്ങനെ? ഒളിച്ചിരുന്നല്ല, മരണത്തിലൂടെ, തന്റെ മരണത്തിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കാണാം സ്ക്രീനിൽ. ദ മൊമെന്റ് ബീസ് സിസ്റ്റം കിൽ യു, യു ഡിഫീറ്റ് സാറ്റൻ. പിശാചിന്റെ സിസ്റ്റം, മൃഗത്തിന്റെ സിസ്റ്റം എപ്പോഴാണോ നിന്നെ കൊല്ലുന്നത് ആ നിമിഷം നീ പിശാചിന് ജയിച്ചിരിക്കും. പിശാചിന് ജയിച്ചിരിക്കും. നിങ്ങൾക്ക് പലരും കേൾക്കുമ്പോൾ ഇതൊരു കഠിനമായിട്ടൊക്കെ തോന്നും. നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കുന്ന ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ ഏത് പീരീഡ് ആണെന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുക. യേശുക്രിസ്തുവിന്റെ രണ്ട് പീരീഡ് ഉണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ തന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി തകയ്ക്കുന്നതിന് മുമ്പുള്ള പീരീഡ്. യേശു വചനത്താൽ ജീവിച്ചു, പിശാചിനെ ജയിച്ചു, അപ്പോഴും മരണത്തെ ജയിച്ചിട്ടില്ല. എന്നാൽ തന്റെ ശുശ്രൂഷ കഴിഞ്ഞു, തന്റെ അവസാന വേളയിൽ ഇതാ താൻ കാൽവരി കുറിച്ച് തന്റെ മരണത്താൽ പിശാചിനെ ജയിച്ചു. എപ്പോഴാണ് മൃഗത്തിന്റെ സിസ്റ്റം നമ്മളെ കൊല്ലുന്നത്? അന്ന് നാം പിശാചിനെ തോൽപ്പിക്കുക. നമ്മളുടെ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ഈ സമയത്ത് കുറെ അങ്ങ് ഒളിച്ചിരുന്ന് പിശാചിൻ രക്ഷപ്പെടാം. അതല്ല ബേസിക് ആയ നമ്മുടെ ചിന്ത. ഒരു പക്ഷേ ദൈവം ഒരു പീരീഡ് അങ്ങനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെയല്ല നമ്മൾ നിത്യമായി നിലകൊള്ളേ. യേശു ക്രിസ്തുവിന്റെ അതേ മാർഗമാണ് നമ്മളെ. ഭൂമിയിൽ തകയ്ക്കുന്നത് വരെ അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീട്ടിൽ പോവാം. പണി കഴിഞ്ഞാൽ ആരെങ്കിലും ഫാക്ടറി നിൽക്കാൻ ആഗ്രഹിക്കും. ചില പണിക്ക് തീർന്നതിന് മുമ്പ് പോകാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പണി കഴിഞ്ഞ ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ പണിസ്ഥലമാണ്. ദ പ്ലാറ്റ്ഫോം ഓഫ് അവർ അസൈൻമെന്റ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ഹോം. ശരീരം വിട്ട് കർത്താവോട് കൂടിയാണ്. അപ്പോ പ്രിയസ്വരം ഇതിന്റെ ഒരു ബാലൻസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇതെല്ലാം കൂടി പറയാനുള്ള ടൈം ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് ഈ എടുത്ത സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് വായിച്ച് അവസാനിപ്പിച്ച് ദൈവം അടുത്ത ആഴ്ച അതിന്റെ കണ്ടിന്യൂഷൻ കൂടെ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം ആളുകളെ പേടിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ജനറലി പറയുന്നല്ലോ. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ മൃഗത്തിന്റെ സിസ്റ്റം വരുമ്പോ, ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം വരുമ്പോ, അവൻ എന്ത് ചെയ്യും എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ 13-ാം അധ്യായം വായിച്ചു.
വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു.
ശ്രദ്ധിച്ചേ, ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അതെന്ന് പറയുന്നത് തുടക്കം മുതൽ വായിക്കുമ്പോ അറിയാം, മൃഗം, ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം, വിശുദ്ധന്മാരോട്, പാപികളോടല്ല, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാർ ആന്റി ക്രൈസ്റ്റിനെ ജയിപ്പാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണോ, അതോ ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം വിശുദ്ധന്മാരെ ജയിപ്പാൻ അധികാരം കൊടുത്തു എന്നാണ്? എന്നെ ഒന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ജ്ഞാനമാണ്, ഉയർന്ന ജ്ഞാനം. ഒന്ന് ശരിക്കും നിങ്ങളൊന്ന് വായിച്ച് എന്തോ, വിശുദ്ധന്മാർ ആന്റി ക്രൈസ്റ്റിനെ ജയിക്കുവോ അതോ ആന്റി ക്രൈസ്റ്റ് വിശുദ്ധന്മാർ ജയിക്കും? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ, അതായത് വിശുദ്ധന്മാരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ആരെ അധികാരം കൊടുക്കുന്ന ആള്? ആരെ അധികാരം കൊടുക്കുന്ന ആള്? സർവത്തിന്റെ ഉപരിയായ ദൈവമുണ്ട്. ഈ ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല. അതിന്റെ കീഴിൽ മാത്രമേ പിശാച് അധികാരം കൊടുക്കുന്നുള്ളൂ. പിശാച് ആന്റി ക്രൈസ്റ്റിന് തന്റെ അധികാരം കൊടുക്കും. പക്ഷെ പിശാചിന് ഉടനെ അധികാരം കിട്ടത്? യോവിനത്തോടൻ പുള്ളിക്കാരൻ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടോ ഓടിപ്പോയെ, ദൈവത്തിന്റെ അടുക്കലേക്ക് അല്ലേ? അതുകൊണ്ട് നീ അവരുടെ ചുറ്റും വേര് കിട്ടിയെങ്കിൽ നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ദൈവം അറിയാതെ ഒരു രോഗം പോലും നമ്മുടെ ശരീരം താഴെ വീഴും. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ ജയിപ്പാൻ ആന്റി ക്രൈസ്റ്റ് സിസ്റ്റത്തിന് അധികാരം കിട്ടി. ചോദിച്ചോട്ടെ, പൈലറ്റ് പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, നിനക്ക് ഇതൊക്കെ അധികാരം, എനിക്ക് നിന്നെ കൊല്ലാനും വിടുവാനൊക്കെ അധികാരമുണ്ടെന്ന് അറിഞ്ഞൂടെ? യേശു ചോദിച്ചു, മോളിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, എന്റെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ ഒരു അധികാരവും നിനക്കില്ല, അതുകൊണ്ട് ഞാൻ കീഴ്പ്പെടുകയാണ്. അപ്പൊ പൈലറ്റിന് യേശുവിനെ കൊല്ലാൻ വിധിക്കാൻ അധികാരം ആരാ കൊടുത്തേ? ശിഷ്യന്റെ വാക്യം തന്നെയുണ്ട്, എന്റെ പിതാവാണ് നിനക്ക് അധികാരം. അവനെ തകർത്തുകളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആർക്കാ തോന്നിയേ? യഹോവയ്ക്ക്. പക്ഷെ പത്രോസിനെ സമ്മതിച്ചില്ല. പത്രോസിന്റെ പ്രസംഗത്തിൽ പത്രോസിനെ സമ്മതിച്ചില്ല. നമ്മൾ പത്രോസന്മാരാണോ? അവനെ തകർത്തുള്ള അവനെ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തിനാണോ? ഈ ജീവിതം കൊണ്ടൊന്നും ജീവിതം തീരത്തില്ല. അവന്റെ പ്രാണനെ അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും വേണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, മനസ്സിലാവുന്നു? ഇപ്പൊ പേടിയായി തുടങ്ങിയത്. എന്തിനാ പേടിക്കുന്നേ? നിന്റെ ഹൃദയം കുഞ്ഞെ അപ്പുറത്ത് കയറി, അപ്പുറത്ത് കടന്നോ. മറ നീങ്ങി ഹൃദയം അപ്പുറത്ത് കടന്നോ. ഇനി ശരീരം മാത്രം ഇവിടെ ഇടാൻ പാടുള്ളൂ. ഹൃദയം അപ്പുറത്തേക്ക് പൊക്കോളണം. ഏതാ അപ്പുറം? ദൈവരാജ്യം. ആരിലൂടെ? യേശുവിലൂടെ. ഇതാ യേശു പറയുന്ന, ഫോളോ മീ, എന്നെ അനുഗമിക്കേ, എന്നെ അനുഗമിക്കേ. പക്ഷെ നമ്മൾ യേശുവിനെ ദൈവത്തിലേക്ക് എത്തണം. നമ്മുടെ ഹൃദയം എവിടെയാണോ നിന്റെ ഹൃദയമുള്ളത്, അവിടെ നിന്റെ നിക്ഷേപമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്ന ചിന്ത നമ്മളുടെ ചിന്തയല്ല. യേശു പോയ അതേ വഴിയാണ് നമ്മുടെയും വഴി. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്, അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിൽ ഒരല്പസമയത്തെ സഹനം ഉണ്ട്. ഇവിടെ യുദ്ധം ചെയ്ത് വിശുദ്ധന്മാർ ബീസ്റ്റിനെ, മൃഗത്തെ ജയിക്കുകയല്ല, പകരം ബീസ്റ്റ്, ആന്റിക്രൈസ്റ്റ് സിസ്റ്റം വിശുദ്ധന്മാരെ ജയിക്കും. വിശുദ്ധന്മാരെ ജയിക്കും. അന്ന് റോമാ ഗവൺമെന്റ് യേശുവിനെ ജയിച്ചോ? യേശു റോമാ ഗവൺമെന്റിനെ ജയിച്ചു. റോമാ ഗവൺമെന്റ് യേശുവിനെ ജയിച്ചു, യേശുവിനെ ക്രൂശിച്ചു. പക്ഷെ ആത്മമണ്ഡലത്തിൽ ജയം മറച്ചേ. ഭൗതിക മണ്ഡലത്തിൽ റോമാ ഗവൺമെന്റ് യേശുവിനെ തോൽപ്പിച്ചു. ആത്മമണ്ഡലത്തിൽ യേശു പിശാചിനെ തോൽപ്പിച്ചു. ഏയ്, പല മനസ്സിലാകുന്നുണ്ട്? ഭൗതിക മണ്ഡലത്തിൽ റോമാ ഗവൺമെന്റ് യേശുവിനെ തോൽപ്പിച്ചു. ആ ക്രൂശിൽ തോറ്റില്ല. യേശു തോറ്റി കിടക്കുന്നുണ്ട. പിതാവ് എന്റെ ആത്മാവിനെ ഞങ്ങളെ കലേൽപ്പിക്കുന്നു. ഫിനിഷ്. തോറ്റു. പക്ഷെ യോജനം പറയുന്നു, ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. അപ്പൊ ആത്മീയമായ കാഴ്ച കാണാൻ പറ്റാത്തവരാണ് നമ്മളെങ്കിൽ നമ്മൾ പരാജിതരാണ്. നമ്മൾ എവിടെയെങ്കിലും കുറെ ഗോതമ്പും അരിയും കുറെ കാര്യങ്ങളൊക്കെ മേടിച്ച് ഒതുക്കി നമ്മൾ ജയിക്കാതിരിക്കുക. സഹോദരങ്ങളെ, ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്. യേശു ക്രിസ്തു ആദ്യം ജയിച്ചതുപോലെ ജയിക്കാനുള്ള ഒരു ബിഗിനിങ് മാത്രമേ ഉള്ളത്. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു യുദ്ധമാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവനെ യാഗമാക്കുവാൻ നാം തയ്യാറാകണം. ജീവനെ യാഗമാക്കാൻ തയ്യാറാകണം. ആ രണ്ട് സ്റ്റേജുകളിലുള്ള ഒരുക്കമുണ്ട്. രണ്ട് സ്റ്റേജുകളിൽ പിശാചിനെ ജയിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് വചനത്തിലൂടെ ജയിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ 40 ദിവസത്തെ പരീക്ഷണങ്ങളും തന്റെ തുടർന്നുള്ള ജീവിതവും. ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ ജീവനെ യാഗമാക്കി ജയിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് ശ്രദ്ധിച്ചോ. എപ്പോ പിശാച് അല്ലെങ്കിൽ പിശാചിന്റെ സിസ്റ്റം, ആന്റി ക്രൈസ്റ്റ് നമ്മുടെ മേൽ ജയിക്കുന്നു, ബീസ് സിസ്റ്റം, ഭൗതിക സിസ്റ്റമാണിത്. ഭൗതിക സിസ്റ്റം നമ്മുടെ മേൽ ജയിക്കുന്നു. ആ നിമിഷം നമ്മൾ പിശാചിനെ പരാജയപ്പെടുത്തും. ആ നിമിഷം നമ്മൾ പിശാചിനെ പരാജയപ്പെടുത്തും. ഇതാണ് നമ്മൾ അതിനോട് ചേർന്ന് വായിച്ച, അവിടെ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ദൈവവചനം ഇല്ലേ? ഏതായിരുന്നു ദൈവവചനം? വെളിപ്പാട് പുസ്തകം 12:11 അതിലെ 11 ഒരു കൂട്ടം ജനം ബീസ്റ്റിനെ അല്ല പിശാചിനെ ജയിക്കുക, പിശാചിനെ ജയിക്കുക. ബീസ്റ്റിനാൽ അവർ പരാജയപ്പെട്ടു, ആന്റിക്രിസ്റ്റിനാൽ അവർ പരാജയപ്പെട്ടു. പക്ഷേ അവരുടെ ഉള്ളിൽ ദൈവിക സിസ്റ്റത്തിലൂടെ അവർ ആത്മമണ്ഡലത്തിലെ പിശാചിനെ ജയിക്കും. വായിച്ചേ 12:11
അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം തങ്ങളുടെ സാക്ഷ്യവചനം. കുഞ്ഞാടിന്റെ രക്തത്തിലൂടെയാണ് വീണ്ടും ജനനം വന്നത്, സാക്ഷ്യവചനത്തിലൂടെ. യേശുക്രിസ്തു ആദ്യം പിശാചിനെ ജയിച്ചത് എങ്ങനെയാണ്? വചനം ഉപയോഗിച്ച, ദൈവവചനം തന്റെ ജീവിതത്തിൽ സാക്ഷ്യമായി മാറി. 40 ദിവസം ഉപവാസവേളയില് തുടർന്നുള്ള ജീവിതത്തിൽ അത് തന്നെയായിരുന്നു തന്റെ സാക്ഷ്യം. പക്ഷെ അവസാനം ജയിച്ചത് എങ്ങനെയാണ്? താൻ ജീവപര്യന്തം തന്റെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല, താൻ തന്റെ പ്രാണനെ വിട്ടുകൊടുത്തു, താൻ തന്റെ പ്രാണനെ വിട്ടുകൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ചേ, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല, അവർ തങ്ങളുടെ പ്രാണനെ വിട്ടുകൊടുത്തു. പിശാചിനെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. അവർ തങ്ങളുടെ പ്രാണനെ വിട്ടുകൊടുത്തു, പിശാചിനെ ജയിച്ചു. അപ്പൊ മക്കളെ, എങ്ങനെയാ പിശാചിനെ ജയിക്കുക? പ്രാണനെ വിട്ടുകൊടുക്കുമ്പോൾ നാം പിശാചിനെ ജയിക്കുക. ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം, ഭൗതിക സിസ്റ്റം, കുഞ്ഞെ നിന്റെ പ്രാണനെ കൈവെക്കുന്ന നിമിഷം ഈ പിശാചിനെ പരാജയപ്പെടുത്തുക. ആരെ പോലെ? നിന്റെ നാഥനെ പോലെ. റോമ ഗവൺമെന്റ് യേശുവിന്റെ മേൽ കൈവച്ച നിമിഷം, കാൽവരി ക്രൂശിൽ കൊന്ന നിമിഷം, ആ നിമിഷം യേശുക്രിസ്തു വാഴ്ചകളെ മധ്യകാലങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി. പക്ഷെ മനുഷ്യന് കണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആത്മമണ്ഡലത്തിൽ അതൊരു പരസ്യമായി, ആത്മമണ്ഡലത്തിൽ അതൊരു പരസ്യമായിരുന്നു. ഹല്ലേലൂയ. പേടിയായോ? ഞാൻ വിചാരിച്ചു ഇതേപോലെയൊക്കെ അങ്ങനെ പോയിട്ട് കുറെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ജയിക്കാം. അത് തൽക്കാലത്തേക്കുള്ള അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ, തൽക്കാലത്തേക്ക്, തൽക്കാലത്തേക്ക്. യേശുവാണ് നമ്മുടെ മാർഗം. യേശു കടന്നുപോയ അതേ പാത, അതേ പാത എന്നിരപ്പം. ഹല്ലേലൂയ. യേശു തന്റെ ശുശ്രൂഷ 3.5 വർഷക്കാലം നിവർത്തിക്കുന്നത് വരെ ഇതാ ആർക്കും തന്നെ തൊടാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അനുവദിക്കാതെ തന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം അനുവദിക്കാതെ ഒന്നും പറ്റില്ല, ഒരു ബീസ് സിസ്റ്റത്തിനും പറ്റില്ല. പക്ഷെ ഇവിടെ ആരനുവദിച്ചു? ദൈവം അനുവദിച്ചു, ദൈവം അനുവദിച്ചു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കുറെ പേർ തടവിലാക്കപ്പെടും, കുറെ പേർ കൊല്ലപ്പെടും. അവരെഴുതിയിരിക്കുന്നു, കുറെ പേർ തടവിലാക്കപ്പെടും. ശ്രദ്ധിച്ചാട്ടെ, എന്റെ 13-ാം വാക്യത്തിലേക്ക് വന്നേ. എന്റെ 10-ാം വാക്യം വായിച്ചു, 10-ാം വാക്യം.
അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും
അവർ എഴുതിയിരിക്കുക. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, കുറെ പേര് അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും, കുറെ പേരെ വാളാൽ കൊല്ലും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മനസ്സിലായോ? അല്ലാതെ കുറെ പേര് പഠിപ്പിക്കുന്നത് പോലെ ആ ദിവസം വരെ നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും സൂക്ഷിക്കും, നമ്മളൊന്നും ചെയ്യിക്കത്തില്ല, നമ്മളെങ്കിലും എടുത്തോണ്ട് പോയതിന് ശേഷം മാത്രം ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നോ നോ നോ, അങ്ങനെയല്ല. അതിന്റെ അർത്ഥം അത് യേശുവിന്റെ മാർഗമല്ല, അത് വേറൊരു മാർഗം. ലോകത്തിന് ഈ ശരീരത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, നമ്മളെ സൂക്ഷിക്കും. കർത്താവ് പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത്, പക്ഷെ നിന്റെ ദേഹികളെ കൊല്ലുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ശരീരം എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും പറ്റത്തില്ല. ഇത് ദൈവം മണ്ണോണ്ടാക്കിയ ഒരു ഉടുപ്പാണ്. ഇതങ്ങ് വിട്ടുകൊടുക്കുന്നതേ ഉള്ളൂ, ഇത് വിട്ടുകൊടുക്കുന്നുള്ളൂ. ഇതിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ദൈവിഷ്ടം ചെയ്യുവാൻ ദൈവം ഉണ്ടാക്കിയ കുപ്പായം, അതുകൊണ്ട് ഇത് സൂക്ഷിക്കുക. ദൈവിഷ്ടം കഴിഞ്ഞാൽ പിന്നെ എന്തിനായി കുപ്പായം? അതോട് ഇട്ടിട്ട് പോകും. ഹല്ലേലൂയ. ഫാക്ടറി കയറിയാൽ ഫാക്ടറിയിൽ യൂണിഫോം ഇല്ലേ, ആശുപത്രിയിലേക്ക് കയറിയാൽ ഉടനെ ചുരിദാർ മാറ്റി, നേഴ്സിന്റെ ഉടുപ്പായി. റോഡിലേക്ക് ഇറങ്ങുമ്പോ പിന്നെ നേഴ്സിന്റെ ഉടുപ്പല്ല, ചുരിദാർ വീണ്ടും ഇട്ട് പുറത്തേക്ക് പോവാൻ. നമുക്ക് വീട്ടിൽ പോകണ്ടേ? നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങ ഉള്ള സമയം ദൈവിഷ്ടം ചെയ്യാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉണ്ടാകും, അപ്പൊ ഒരുങ്ങണ്ടേ? ഒരുങ്ങണം. ദൈവം ഒതുങ്ങി അടുത്ത ആഴ്ച. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഒരുക്കത്തിന്റെ എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാ, നമ്മുടെ സാക്ഷ്യവചനത്താൽ ജീവിക്കണം. കുഞ്ഞാന്റെ രക്തത്താൽ യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചു, തുടർന്ന് കുഞ്ഞാന്റെ രക്തത്താൽ ഇതാ നമ്മൾ കഴുകപ്പെട്ടു, തുടർന്ന് അനുദിനമുള്ള വചനം കൂട്ടി നാം ജീവിക്കണം. ആ ജീവിതത്തിലൂടെ നമ്മൾ ഒരുക്കപ്പെടണം വിശ്വാസത്തിന് വേണ്ടി. നമ്മുടെ ജീവനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവനെ യാഗമാക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതുവഴി നാം പിശാചിനെ ജയിക്കും. എപ്പോൾ ആന്റിക്രിസ്റ്റ് നമ്മളെ തൊടുന്നു, നമ്മളെ ഇല്ലാതെയാക്കുന്നു, ആ നിമിഷം നമ്മൾ അദൃശ്യ മണ്ഡലത്തിൽ പിശാചിനെ ജയിക്കുക. മറന്നുപോകും. നമ്മുടെ കണ്ണിലടങ്ങി പ്രാർത്ഥിക്കുക. കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ ഏർപ്പിക്കാം. ഓ ലോർഡ് ഐ ലവ് യു, ഓ ലോർഡ് ഐ ലവ് യു, ഓ ലോർഡ് ഐ ലവ് യു, താങ്ക് യു ഡാഡ്, താങ്ക് യു ഫോർ ദൈ പ്രസൻസ്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിട്ടുള്ള ഞങ്ങളുടെ മഹത്തമായ സമ്പാദ്യമായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളതിനെ വിലമതിക്കുന്നു. പിതാവേ, വിലമതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് പല കാര്യങ്ങളും, നിന്റെ വിശ്വാസം വിലപ്പെട്ടത്, വിലയേറിയ വിശ്വാസം. അതിനോട് വീര്യം കൂട്ടണം. അതിനെ കുറയ്ക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിന്റെ ആത്മീക പ്രവർത്തനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസം താഴുന്നതിനനുസരിച്ച് നിന്റെ ആത്മീക പ്രവർത്തനവും താഴ്ന്നുകൊണ്ടേ. വീണ്ടും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു, ഈ ലോകത്ത് രണ്ട് തരം വിത്തുകൾ ഉണ്ട് എന്നും, കളയും ഗോതമ്പ്. കളദുഷ്ടന്റെ പുത്രന്മാർ, ഗോതമ്പ് ദൈവത്തിന്റെ പുത്രൻ. എന്നാൽ ദൈവത്തിന്റെ പുത്രന്മാർ ഇന്ന് അനുസരണം കെട്ടവരാണ്, അനുസരണം കെട്ടവരായി അവരെ മാറ്റിക്കണം. എന്നാൽ ദൈവം ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവിലൂടെ ഇവരെ അനുസരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവരുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, എങ്ങനെയാണ് അനുസരണം തികയുക? ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവർക്ക് പുതിയൊരു ഹൃദയത്തിലേക്ക് അവർ യാത്രയാകും. ഞാൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ശരീരത്തിന് എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന വാക്കത്ത് അവർ പ്രാപിക്കുമ്പോൾ, ഒരു അനുസരണം തികഞ്ഞു വരുമ്പോൾ സകല അനുസരണക്കേടിനും പ്രതികാരം ചെയ്ത ഒരു കഴിഞ്ഞ നാളിലെ യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം വെളിപ്പെടാതെ പിശാചി തടഞ്ഞു. ഈ ലോകത്തിന്റെ ദൈവം ക്രിസ്തു യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനെ ശോഭിക്കാതിരിക്കാൻ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തി. വയലിൽ ഒളിച്ചു വെച്ച നിധിയായി പോയി ക്രിസ്തുവിന്റെ സുവിശേഷം. എന്നാൽ അന്ത്യനാളുകളിൽ മൊത്തം 24 പ്രകാരം ആ നിധി വെളിപ്പെടുകയാണ്, ആ നിധി വെളിപ്പെടുകയാണ്, ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. അവരുടെ ദൈവപുത്രന്മാർ അനുസരണം യേശുവിനെ അനുഗമിച്ച് അനുസരണമുള്ള കുഞ്ഞുങ്ങളായി വെളിപ്പെടുത്തി. അപ്പോൾ തന്നെ ദൈവം ദുഷ്ടൻ വെളിപ്പെടാതെ മറച്ചിരുന്ന മറയും മാറ്റിക്കൊടുക്കുക. അധർമ്മത്തിന്റെ മർമ്മ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നതിൻ വഴി നിന്ന് മാറിയാൽ മതി, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു. ദൈവം ആ മറയും മാറ്റി കൊടുക്കുന്നു. പിശാച് തന്റെ മക്കളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങുന്നു, കളകളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങുന്നു. അതൊരു യുദ്ധസന്നാഹമായ അവസ്ഥയാണ്. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വെറുക്കും. അപ്പനമ്മമാർ മക്കളെ ഒറ്റിക്കൊടുക്കും, മക്കളപ്പനമ്മമാരെ ഒറ്റിക്കൊടുക്കും, സകലരും നിങ്ങളെ വെറുക്കും. ആ ഒരു കാലത്തിലേക്ക് ഇതാ ലോകം മുന്നോട്ടേക്ക് അടുക്കും. യേശുവിന്റെ വാക്കുകളൊന്നുപോലും വൃതാവായി പോകും. തുടർന്ന് നമ്മൾ കേട്ടു, യുദ്ധത്തിൽ നമ്മൾ പിശാചിനെ ജയിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു തന്നെയാണ് അവിടുത്തെ മാതൃ. റോമ ഗവൺമെന്റ് യേശുവിനെ കൊന്നു ഭൗതിക മണ്ഡലത്തിൽ. യേശുവിനെ തോൽപ്പിച്ചു, എന്നാൽ ആത്മമണ്ഡലത്തിൽ യേശു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു. അത് മനുഷ്യരാരും കണ്ടില്ല, കാരണം അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നല്ലോ, ഉയരത്തിലുള്ളതല്ലല്ലോ. ഇതേ മാതൃക എത്രയും നമ്മുടേതും. ഭൗതിക മണ്ഡലത്തിൽ ബീസ്റ്റ് സിസ്റ്റം നമ്മളെ തോൽപ്പിക്കും. അതിനുള്ള അധികാരം ആര് കൊടുത്തിരിക്കുന്നു? പിതാവ് തന്നെ കൊടുത്തിരിക്കുന്നു. യേശുവിനെ കൊല്ലുവാനുള്ള അധികാരം പിലാത്തോസ് ആര് കൊടുത്തു? പിതാവ് തന്നെ കൊടുത്തു. മുകളിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എന്റെ പേര് യാതൊരു അധികാരം ഉണ്ടാകുമായിരുന്നില്ല. വിശുദ്ധന്മാരെ തോൽപ്പിക്കുവാൻ വിശിഷ്ടത്തിന് അധികാരം ലഭിച്ചു. പലരും തടവിലാകും, പലരും കൊല്ലപ്പെടും എന്ന് നാം മനസ്സിലാക്കി. ആന്റിക്രിസ്റ്റ് സിസ്റ്റം യേശുവിനെ ഉപദ്രവിച്ചതുപോലെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, റോമൻ സിസ്റ്റം യേശുവിനെ ഉപദ്രവിച്ചതുപോലെ ആന്റിക്രിസ്റ്റ് നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, ദൈവവചനത്തിൽ ജീവിച്ച് വചനത്തിൽ വളർന്നു പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോട് എതിർത്തെടുക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ, മരണപര്യന്തം ജീവനെ സ്നേഹിക്കാതിരുന്ന് ജീവനെ വിട്ടുകൊടുക്കുമ്പോൾ, എപ്പോഴേനിക്ക് സിസ്റ്റം നമ്മുടെ ജീവനെ എടുക്കുന്നുവോ, നമ്മൾ പിശാചിനെ പരിപൂർണമായും തോൽപ്പിക്കുക, പരിപൂർണമായും തോൽപ്പിക്കുക. പിശാചിന്റെ സിസ്റ്റം അനുക്രിസ്റ്റ് നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, നാം അതിനെ സഹിക്കുമ്പോൾ, പിശാചിന് മേൽ ജയം എടുത്തുകൊണ്ടിരിക്കുക. ജയിക്കുന്നവൻ ഇത് അവകാശം, ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും, അവർ എന്ന് നിയോഗിക്കും രാജാക്കന്മാർ. മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഈ സത്യങ്ങളെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരുമ്പോ, പ്രിയ സഹോദരങ്ങളെ, ആത്മിക വളർച്ചയും പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്തെടുക്കത്തക്ക വണ്ണം ജീവിതത്തെ ഒരുക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണാതെ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണുമോ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കൊച്ചു കൊച്ചു മതപരമായ വ്യത്യാസങ്ങളിൽ തർക്കിച്ചിരിക്കാതെ അതെല്ലാം പൂർണ്ണമായത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ അംശമായി നാം അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് വിട്ട് നാം പൂർണ്ണമായി അറിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ വചനങ്ങളിൽ ജീവിച്ച് അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്ത് ഒരുക്കി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ക്രിസ്തുവിനെ ശരണപ്പെടാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. അന്യനാളുകളിൽ ജയം പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഓ ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു, അങ്ങ് ശരണപ്പെടും. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മാത്രം ഈ ജനത്തിനുള്ള അങ്ങയുടെ ചിന്തകൾ ക്രിയ ചെയ്യട്ടെ, അല്ലാത്തതെല്ലാം കുടഞ്ഞു കളയുവാൻ അങ്ങയുടെ വചനത്തിൽ മാത്രം നിലനിൽപ്പാൻ നിലകൊള്ളുവാൻ വർദ്ധിപ്പാൻ ഈ മക്കളെ ഒരു ഉത്തരേ സ്ഥാപിച്ചാണ്. ചിന്തകളെ മാറ്റുന്ന ലോകാനുഭവങ്ങളെ വിട പറയുവാൻ, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാൻ, അവചനത്തിൽ വളരുവാൻ, പരിപൂർണമായി ദൈവത്തിനെ വെളിപ്പെടുത്തുവാൻ, ദുഷ്ടനെ ചെയ്യിപ്പാൻ ഞാൻ കൃപ നൽകിയ എല്ലാ മഹത്വവും പിതാവി ഞങ്ങൾ അങ്ങേക്ക് തരികയാ. ഈ ജനതയെല്ലാം എല്ലാ മേഖലയിലും പിതാവിന്റെയും തന്നെ പരിശുദ്ധ സംബന്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാണ്. ഇവരനുഗ്രഹിക്കുന്നു ഇവരുടെ ശരീരത്തിലും ഇവരുടെ ദേഹിയിലും ഇവരുടെ ആത്മാവിലും ഇവരുടെ വ്യക്തിബന്ധങ്ങളിലും ഇവരുടെ ഫൈനാൻസ് മണ്ഡലങ്ങളിലും സകല മേഖലകളിലും ഇവർ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം പ്രാപിക്കട്ടെ. മഹത്വമല്ല യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം നമ്മൾ സംസാരിച്ചു അല്ലെ, വളരെ ശ്രദ്ധയോടും ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കാം, പല പ്രാവശ്യം നിങ്ങൾ കേട്ടാലേ എന്റെ ആ ഫൈനൽ മണ്ഡലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. തുടർന്ന് ഇത് ധ്യാനിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഫോൺ എടുത്ത് അടുത്താണ്ട് സംസാരിക്കാൻ പോകുന്നു. നന്നായിട്ട് അറിവുണ്ടോ, മറ്റുള്ളവരെ ജീവനെ വർദ്ധിപ്പിക്കുന്നതാണോ സംസാരിക്കുക? അല്ല എങ്കിൽ നിങ്ങളുടെ സംശയം അറിവില്ലാത്തൊരു സഹോദരനോട് സഹോദരിയോട് ചോദിക്കാൻ പോകും. ദൈവസന്ധിയിൽ മുട്ടുമടക്കുക, ബൈബിളുമായിട്ടിരിക്കുക, ദൈവം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അല്ല എങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അടുത്ത സന്ദേശം, ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ അടുത്ത സന്ദേശത്തിൽ ദൈവം വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നു. അപ്പോ ആരും ബലഹീനനായ മറ്റൊരു വ്യക്തിയുടെ വിശ്വാസത്തെ ഇടിച്ചു താഴെയിടരുത്. എല്ലാവരെയും നാം നമ്മളുടെ വാക്കുകളിലൂടെ പണിയണം. തളർന്നിരിക്കുന്നവരെ അറിയാവുന്നവര് പറഞ്ഞുണ്ടെങ്കിൽ വാക്കുകൊണ്ട് ഒളിച്ചു കളയേണ്ടതിന് അല്ല, വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാരുടെ നാവ് തളർന്നിരിക്കുന്നവനെ പണിതെടുക്കുന്നു. അല്ലാണ്ട് പണി നടക്കുന്നവന്റെ പണി ഇടിച്ചു താഴേക്ക് നടന്നതല്ല. അവൻ വളരെ ശ്രദ്ധിച്ചു വേണം. ഏദൻ തോട്ടത്തിലെ രണ്ട് ശബ്ദമുണ്ട്, ദൈവത്തിന്റെ ശബ്ദവുമുണ്ട്, പിശാചിന്റെ ശബ്ദവുമുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ശബ്ദം എപ്പോഴും ദൈവത്തിന്റെ ശബ്ദമായി. വളരെ ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് പോവുക. സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്തിത്തുള്ള നിലനിൽപ്പാൻ നിങ്ങളിലൂടെ അനേക ശാഖകൾ ഉണ്ടാകും. ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. ഫേസ്ബുക്കിലുള്ളവർ ശ്രദ്ധിച്ചാട്ടെ, മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണേ, മറക്കരുതേ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഉള്ളതാണ്.